അത് ഹൃദയത്തെ ആനന്ദിപ്പിക്കുന്നു. സന്തോഷവും ആനന്ദവും ദീർഘായുസ്സും പ്രദാനം ചെയ്യുന്നു. കർത്താവിനെ ഭയപ്പെടുന്നവന്റെ അവസാനം ശുഭമായിരിക്കും. മരണ ദിവസം അവൻ അനുഗ്രഹീതനാകും. കർത്താവിനോടുള്ള ഭക്തി ജ്ഞാനത്തിന്റെ ആരംഭമാകുന്നു. മാതൃഗർഭത്തിൽ വിശ്വാസി ഉരുവാകുമ്പോൾ അവളും സൃഷ്ടിക്കപ്പെടുന്നു. മനുഷ്യരുടെ ഇടയിൽ ജ്ഞാനം നിത്യവാസം ഉറപ്പിച്ചു. അവരുടെ സന്തതികളോട് ജ്ഞാനം വിശ്വസ്തത പുലർത്തും. കർത്താവിനോടുള്ള ഭക്തി ജ്ഞാനത്തിന്റെ പൂർണ്ണതയാണ്. അവൾ തന്റെ സൽഫലങ്ങൾ കൊണ്ട് മനുഷ്യനെ തൃപ്തരാക്കുന്നു. അവളുടെ ഭവനാഭികാമ്യ വസ്തുക്കൾ കൊണ്ട് നിറയുന്നു. അവളുടെ കലവറ വിഭവങ്ങൾ കൊണ്ടും കർത്താവിനോടുള്ള ഭക്തി ജ്ഞാനത്തിന്റെ മകുടമാകുന്നു. അത് സമാധാനവും ആരോഗ്യവും സമൃദ്ധമാക്കുന്നു. കർത്താവ് അവളെ കാണുകയും തിട്ടപ്പെടുത്തുകയും ചെയ്തു. അവിടുന്ന് അറിവും വിവേകവും വർഷിക്കുന്നു. ജ്ഞാനത്തെ ചേർത്തണയ്ക്കുന്നവരെ അവിടുന്ന് മഹത്വം അണിയിക്കുന്നു. കർത്താവിനോടുള്ള ഭക്തി ജ്ഞാനത്തിന്റെ തായ് വേരാണ്. ദീർഘായുസ് അവളുടെ ശാഖകളും. അനീതിയായ കോപത്തിന് ന്യായീകരണമില്ല. കോപം മനുഷ്യനെ നാശത്തിലേക്ക് തള്ളുന്നു. ക്ഷമാശീലന് കുറച്ചു കാലത്തേക്ക് മാത്രമേ സഹിക്കേണ്ടി വരൂ. അത് കഴിഞ്ഞാൽ അവന്റെ മുമ്പിൽ സന്തോഷം പൊട്ടിവിടരും. തക്ക സമയം വരെ അവൻ തന്റെ ചിന്ത രഹസ്യമായി വയ്ക്കുന്നു. അനേകർ അവന്റെ വിവേകത്തെ പ്രകീർത്തിക്കും. വിജ്ഞാന ഭണ്ഡാരങ്ങളിൽ ജ്ഞാനസൂക്തങ്ങൾ നിറഞ്ഞിരിക്കുന്നു. എന്നാൽ പാപിക്ക് ദൈവഭക്തി അരോചകമാണ്. ജ്ഞാനം ആഗ്രഹിക്കുന്നവൻ പ്രമാണം കാക്കട്ടെ, കർത്താവ് അത് പ്രദാനം ചെയ്യും. കർത്താവിനോടുള്ള ഭക്തി ജ്ഞാനവും പ്രബോധനവുമാകുന്നു. അവിടുന്ന് വിശ്വസ്തതയിലും വിനയത്തിലും പ്രസാദിക്കുന്നു. കർത്താവിനോടുള്ള ഭക്തി അവഗണിക്കുകയോ വിഭക്ത ഹൃദയത്തോടെ അവിടുത്തെ സമീപിക്കുകയോ അരുത്. മനുഷ്യരുടെ മുമ്പിൽ കപടനാട്യം കാണിക്കാതെ അതരങ്ങളെ സൂക്ഷിക്കുക. വീണ് അവമതി ഏൽക്കാതിരിക്കാൻ ആത്മപ്രശംസ ഒഴിവാക്കുക. കപടഹൃദയനായ നീ കർത്താവിനെ ഭയപ്പെടാത്തത് കൊണ്ട് അവിടുന്ന് നിന്റെ രഹസ്യങ്ങൾ വെളിപ്പെടുത്തി സമൂഹത്തിന്റെ മുമ്പാകെ നിന്നെ താഴ്ത്തും. എന്റെ മകനെ, നീ കർത്തൃ ശുശ്രൂഷയ്ക്ക് ഒരുമ്പെടുന്നെങ്കിൽ പ്രലോഭനങ്ങളെ നേരിടാൻ ഒരുങ്ങിയിരിക്കുക. നിന്റെ ഹൃദയ അവക്രവും അചഞ്ചലവുമായിരിക്കട്ടെ. ആപത്തിൽ അടിപതറരുത്. അവിടുത്തോട് വിട്ടകലാതെ ചേർന്ന് നിൽക്കുക. നിന്റെ അന്ത്യദിനങ്ങൾ ധന്യമായിരിക്കും. വരുന്ന ദുരിതങ്ങളെല്ലാം സ്വീകരിക്കുക. ഇരിക്കുന്ന ദൗർഭാഗ്യങ്ങളിൽ ശാന്തത വെടിയരുത്. എന്തെന്നാൽ സ്വർണം അഗ്നിയിൽ ശുദ്ധി ചെയ്യപ്പെടുന്നു. സഹനത്തിന്റെ ചൂളിയിൽ കർത്താവിന് സ്വീകാര്യരായ മനുഷ്യരും. കർത്താവിൽ ആശ്രയിക്കുക, അവിടുന്ന് നിന്നെ സഹായിക്കും. നേരായ മാർഗത്തിൽ ചരിക്കുക, പ്രാർത്ഥിക്കുക. കർത്താവിന്റെ ഭക്തരെ, അവിടുത്തെ കരുണയ്ക്ക് വേണ്ടി കാത്തിരിക്കുവീൻ. വീഴാതിരിക്കാൻ വഴിതെറ്റരുത്. കർത്താവിന്റെ ഭക്തരെ, അവിടുത്തെ ആശ്രയിക്കുവീൻ. പ്രതിഫലം ലഭിക്കാതിരിക്കയില്ല. കർത്താവിന്റെ ഭക്തരെ, ഐശ്വര്യവും നിത്യാനന്ദവും അനുഗ്രഹവും പ്രതീക്ഷിക്കുവീൻ. കഴിഞ്ഞ തലമുറകളെ പറ്റി ചിന്തിക്കുവീൻ. കർത്താവിനെ ആശ്രയിച്ചിട്ട് ആരാണ് ഭഗ്നാശനായത്? കർത്താവിന്റെ ഭക്തരിൽ ആരാണ് പരിത്യക്തനായത്? അവിടുത്തെ വിളിച്ചപേക്ഷിച്ചിട്ട് ആരാണ് അവഗണിക്കപ്പെട്ടത്? കർത്താവ് ആർദ്രഹൃദയനും കരുണാമയനുമാണ്. അവിടുന്ന് പാപങ്ങൾ ക്ഷമിക്കുകയും കഷ്ടതയുടെ ദിനങ്ങളെ രക്ഷിക്കുകയും ചെയ്യുന്നു. തീരത്തം നിറഞ്ഞ ഹൃദയങ്ങൾക്കും അലസകരങ്ങൾക്കും കപട ജീവിതം നയിക്കുന്ന പാപികൾക്കും കഷ്ടം. ദുർബല ഹൃദയർക്കും ദുരിതം. എന്തെന്നാൽ അവർക്ക് വിശ്വാസമില്ല. അവർ അരക്ഷിതരായിരിക്കും. ക്ഷമകെട്ടവർക്ക് ദുരിതം. കർത്താവ് ന്യായം വിധിക്കുമ്പോൾ നിങ്ങൾ എന്തു ചെയ്യും? കർത്താവിനെ ഭയപ്പെടുന്നവർ അവിടുത്തെ വചനം ധിക്കരിക്കയില്ല. അവിടുത്തെ സ്നേഹിക്കുന്നവർ അവിടുത്തെ മാർഗത്തിൽ ചരിക്കുന്നു. കർത്താവിനെ ഭയപ്പെടുന്നവർ അവിടുത്തെ ഇഷ്ടം അന്വേഷിക്കുന്നു, അവിടുത്തെ സ്നേഹിക്കുന്നവർ അവിടുത്തെ പ്രമാണങ്ങളാൽ പരിപുഷ്ടരാകും. കർത്താവിനെ ഭയപ്പെടുന്നവർ ഹൃദയം ഒരുക്കി വയ്ക്കും, അവിടുത്തെ മുമ്പിൽ വിനീതരായിരിക്കുകയും ചെയ്യും. നമുക്ക് മനുഷ്യവരങ്ങളിലല്ല, കർത്തൃവരങ്ങളിൽ നമ്മെ തന്നെ അർപ്പിക്കാം. എന്തെന്നാൽ അവിടുത്തെ പ്രഭാവം പോലെ തന്നെയാണ് അവിടുത്തെ കാരുണ്യവും. കുഞ്ഞുങ്ങളെ, നിങ്ങളുടെ പിതാവായ എന്റെ വാക്ക് കേൾക്കുവീൻ, സുരക്ഷിതരായിരിക്കാൻ അതനുസരിച്ച് പ്രവർത്തിക്കുവീൻ. മക്കൾ പിതാവിനെ ബഹുമാനിക്കണമെന്ന് കർത്താവ് ആഗ്രഹിക്കുന്നു. അവിടുന്ന് പുത്രന്മാരുടെ മേൽ അമ്മയ്ക്കുള്ള അവകാശം ഉറപ്പിച്ചിരിക്കുന്നു. പിതാവിനെ ബഹുമാനിക്കുന്നവൻ തന്റെ പാപങ്ങൾക്ക് പ്രായച്ചിത്തം ചെയ്യുന്നു. അമ്മയെ മഹത്വപ്പെടുത്തുന്നവൻ നിക്ഷേപം കൂട്ടിവയ്ക്കുന്നു. പിതാവിനെ ബഹുമാനിക്കുന്നവനെ അവന്റെ മക്കൾ സന്തോഷിപ്പിക്കും, അവന്റെ പ്രാർത്ഥന കർത്താവ് കേൾക്കും. പിതാവിനെ ബഹുമാനിക്കുന്നവൻ ദീർഘകാലം ജീവിക്കും. കർത്താവിനെ അനുസരിക്കുന്നവൻ തന്റെ അമ്മയെ സന്തോഷിപ്പിക്കുന്നു. ദാസൻ എന്ന പോലെ അവൻ മാതാപിതാക്കന്മാരെ സേവിക്കും. പിതാവിനെ വാക്കിലും പ്രവൃത്തിയിലും ബഹുമാനിച്ച് അവന്റെ അനുഗ്രഹത്തിന് പാത്രമാവുക. പിതാവിന്റെ അനുഗ്രഹം മക്കളുടെ ഭവനങ്ങളെ ബലവത്താക്കും, അമ്മയുടെ ശാപം അവയുടെ അടിത്തറ ഇളക്കും. മഹത്വം കാംക്ഷിച്ച് പിതാവിനെ അപമാനിക്കരുത്. പിതാവിന്റെ അപമാനം ആർക്കും ബഹുമതിയല്ല. പിതാവിനെ ബഹുമാനിക്കുന്നവൻ മഹത്വം ആർജിക്കുന്നു, അമ്മയെ അനാദരിക്കുന്നവൻ അപകീർത്തിക്കിരയാകും. മകനെ, പിതാവിനെ വാർദ്ധക്യത്തിൽ സഹായിക്കുക. മരിക്കുന്നത് വരെ അവന് ദുഃഖമുണ്ടാക്കരുത്. അവന് അറിവ് കുറവാണെങ്കിലും സഹിഷ്ണുത കാണിക്കുക. നീ എത്ര ബലവാനാണെങ്കിലും അവനെ നിന്ദിക്കരുത്. പിതാവിനോട് കാണിക്കുന്ന കാരുണ്യം വിസ്മരിക്കപ്പെടുകയില്ല. പാപങ്ങളുടെ കടം വീടുന്നതിന് അത് ഉപകരിക്കും. കഷ്ടതയുടെ ദിനത്തിൽ അത് നിനക്ക് കാരുണ്യത്തിനായി ഭവിക്കും. സൂര്യപ്രകാശത്തിൽ മൂടൽ മഞ്ഞുന്ന പോലെ നിന്റെ പാപങ്ങൾ മാഞ്ഞുപോകും. പിതാവിനെ പരിത്യജിക്കുന്നത് ദൈവദൂഷണത്തിന് തുല്യമാണ്. മാതാവിനെ പ്രകോപിപ്പിക്കുന്നവൻ കർത്താവിന്റെ ശാപമേൽക്കും. മകനെ, സൗമ്യതയോടുകൂടെ കർത്തവ്യങ്ങൾ അനുഷ്ഠിക്കുക. ദൈവത്തിന് അഭിമതരായവർ നിന്നെ സ്നേഹിക്കും. നീ എത്ര ഉന്നതനാണോ അത്രമാത്രം വിനീതനാവുക. അപ്പോൾ കർത്താവിന്റെ കൃപയ്ക്ക് നീ പാത്രമാകും. കർത്താവിന്റെ ശക്തി വലുതാണ്. വിനീതർ അവിടുത്തെ മഹത്വപ്പെടുത്തുന്നു. അതികഠിനമെന്ന് തോന്നുന്നത് അന്വേഷിക്കേണ്ട, ദുഷ്കരമായത് പരീക്ഷിക്കുകയും വേണ്ട. നിന്നെ ഏൽപ്പിച്ചതിനെ പറ്റി ചിന്തിക്കുക. നിഗൂഢമായത് നിനക്ക് ആവശ്യമില്ല. നിനക്ക് ദുഷ്കരമായതിൽ ഇടപെടരുത്. എന്തെന്നാൽ മനുഷ്യന് അഗ്രാഹ്യമായ കാര്യങ്ങളാണ് നിനക്ക് വെളിപ്പെടുത്തിയിരിക്കുന്നത്. വിവേകശൂന്യമായ തീരുമാനം അനേകരെ വഴിതെറ്റിച്ചിട്ടുണ്ട്. അബദ്ധ അഭിപ്രായം ചിന്താക്കുഴപ്പം ഉണ്ടാക്കിയിട്ടുണ്ട്. നിർബന്ധ ബുദ്ധി നാശത്തിലൊടുങ്ങും. സാഹസ ബുദ്ധി അപകടത്തിൽ ചാടും. ദുശാഠ്യമുള്ള മനസ്സ് കഷ്ടതകൾക്ക് അടിപ്പെടും. പാപി പാപം കുന്നുകൂട്ടും. അഹങ്കാരിയുടെ കഷ്ടതകൾക്ക് പ്രതിവിധിയില്ല. എന്തെന്നാൽ ദുഷ്ടത അവനിൽ വേരുറച്ചു വളരുന്നു. ബുദ്ധിമാനായ മനുഷ്യൻ പഴമൊഴിയുടെ പൊരുൾ ഗ്രഹിക്കുന്നു. വിജ്ഞാനം ശ്രദ്ധിക്കുന്ന ചെവിയാണ് ബുദ്ധിമാൻ അഭിലഷിക്കുന്നത്. ജലം ജ്വലിക്കുന്ന അഗ്നിയെ കെടുത്തുന്നത് പോലെ ദാനധർമ്മം പാപത്തിന് പരിഹാരമാണ്. നന്മയ്ക്ക് പകരം നന്മ ചെയ്യുന്നവൻ സ്വന്തം ഭാവി ഉറപ്പിക്കുന്നു. വീഴ്ചയുണ്ടാകുമ്പോൾ അവന് സഹായം ലഭിക്കും. മകനെ, പാപപ്പെട്ടവന്റെ ഉപജീവനം തടയരുത്. ആവശ്യക്കാരനെ കാത്തിരുത്തി വിഷമിപ്പിക്കരുത്. വിശക്കുന്നവനെ ദുഃഖിപ്പിക്കരുത്. ഇല്ലാത്തവനെ ശോഭിപ്പിക്കരുത്. കോപാകുലമായ മനസ്സിന്റെ അസ്വസ്ഥതകൾ വർദ്ധിപ്പിക്കരുത്. യാചകന് ദാനം താമസിപ്പിക്കുകയുമരുത്. കഷ്ടതയനുഭവിക്കുന്ന ശരണാർത്ഥിയെ നിരാകരിക്കുകയോ ദരിദ്രനിൽ നിന്ന് മുഖം തിരിക്കുകയോ ചെയ്യരുത്. ആവശ്യക്കാരിൽ നിന്ന് കണ്ണു തിരിക്കരുത്. നിന്നെ ശപിക്കാൻ ആർക്കും ഇട നൽകുകയും വരുത്. എന്തെന്നാൽ മനംനൊന്ത് ശപിച്ച സൃഷ്ടാവ് അത് കൈക്കൊള്ളും. സമൂഹത്തിൽ സമ്മതനാവുക, നായകനെ നമിക്കുക. പാവപ്പെട്ടവന്റെ വാക്ക് ശ്രദ്ധിച്ചു കേട്ട് സമാധാനത്തോടും സൗമ്യതയോടും കൂടി മറുപടി നൽകുക. മർദ്ദകന്റെ കയ്യിൽ നിന്ന് മർദ്ദിതനെ രക്ഷിക്കുക. അചഞ്ചലനായി ന്യായം വിധിക്കുക. അനാഥർക്ക് പിതാവും അവരുടെ അമ്മയ്ക്ക് ഭർതൃതുല്യനുമായിരിക്കുക. അപ്പോൾ അത്തിന് നിന്നെ പുത്രനെന്ന് വിളിക്കുകയും അമ്മയുടേതിനേക്കാൾ വലിയ സ്നേഹം അവിടുന്ന് നിന്നോട് കാണിക്കുകയും ചെയ്യും. ദുഷ്കീർത്തി അപമാനവും നിന്നെ ഉളവാക്കുന്നു, കപട ഭാഷിക്കും. ഇത് തന്നെ പ്രതിഫലം. അഭിലാഷങ്ങൾക്ക് അടിപ്പെടരുത്. അവ നിന്നെ കാളക്കൂറ്റനെ പോലെ കുത്തിക്കേറും. അവ നിന്റെ ഇലകൾ ഭക്ഷിക്കുകയും നിന്റെ ഫലങ്ങൾ നശിപ്പിക്കുകയും ചെയ്യും. നീ ഒരു മൂണക്കമരമായിത്തീരും. ദുഷിച്ച ഹൃദയവനവനെ തന്നെ നശിപ്പിക്കുന്നു. ശത്രുക്കളുടെ മുമ്പിൽ അവൻ പരിഹാസപാത്രമായിത്തീരും. മധുരമൊഴി സ്നേഹിതന്മാരെ ആകർഷിക്കുന്നു. മധുരഭാഷണം സൗഹൃദത്തെ ഉത്തേജിപ്പിക്കുന്നു. എല്ലാവരിൽ നിന്നും സൗഹൃദം സ്വീകരിച്ചുകൊള്ളുക. എന്നാൽ ആയിരത്തിൽ ഒരുവിനിൽ നിന്ന് ഉപദേശം സ്വീകരിക്കാവൂ. പരീക്ഷിച്ചറിഞ്ഞ് സ്നേഹിതനെ സ്വീകരിക്കാകൂ. വേഗം അവനെ വിശ്വസിക്കുകയും ഇരുത്. സൗകര്യം നോക്കി സൗഹൃദം നടിക്കുന്നവരുണ്ട്. കഷ്ടദിനത്തിൽ അവരെ കാണുകയില്ല. സ്നേഹിതൻ ശത്രുവായി മാറാം. കലഹം പരസ്യമാക്കി നിന്നെ അപമാനിച്ചേക്കാം. തീന്മേശക്കൂട്ടുകാരൻ കഷ്ടദിനത്തിൽ നിന്നോടുകൂടെ കാണുകയില്ല. ഐശ്വര്യത്തിൽ അവൻ നിന്നോട് ഒട്ടി നിൽക്കുകയും നിന്റെ ദാസന്മാരോട് സ്വതന്ത്രമായി ഇടപെടുകയും ചെയ്യും. നിന്റെ തകർച്ചയിൽ അവൻ നിനക്കെതിരെ തിരികുകയും നിന്നെ ഒഴിഞ്ഞു നടക്കുകയും ചെയ്യും. ശത്രുക്കളിൽ നിന്ന് അകന്നിരിക്കുകയും സ്നേഹിതരോട് സൂക്ഷിച്ചു പെരുമാറുകയും ചെയ്യുക. വിശ്വസ്തനായ സ്നേഹിതൻ ബലിഷ്ഠമായ സങ്കേതമാണ്. അവനെ കണ്ടെത്തിയവൻ ഒരു നിധി നേടിയിരിക്കുന്നു. വിശ്വസ്ത സ്നേഹിതനെ പോലെ അമൂല്യമായി ഒന്നുമില്ല. അവന്റെ മഹാത്മ്യം അളവറ്റതാണ്. വിശ്വസ്തനായ സ്നേഹിതൻ ജീവാമൃതമാണ്. കർത്താവിനെ ഭയപ്പെടുന്നവൻ അവനെ കണ്ടെത്തും. ദൈവഭക്തന്റെ സൗഹൃദം സുദൃഢമാണ്. അവന്റെ സ്നേഹിതനും അവനെ പോലെ തന്നെ. തിന്മ പ്രവർത്തിക്കരുത്, നിനക്ക് തിന്മ ഭവിക്കയില്ല. ദുഷ്ടതയിൽ നിന്ന് അകലുക, അത് നിന്നിൽ നിന്ന് അകന്നുപോകും. മകനെ അനീതിയുടെ ഉഴവശാലുകളിൽ വിതയ്ക്കരുത്. ഏഴിരട്ട് നീ അതിൽ നിന്ന് കൊയ്യുകയില്ല. കർത്താവിനോട് നീ ഉയർന്ന സ്ഥാനവും രാജാവിനോട് ബഹുമതിയും അപേക്ഷിക്കരുത്. കർത്താവിന്റെ മുമ്പിൽ നീതിമാനെന്നും രാജാവിന്റെ സന്നിധിയിൽ വിജ്ഞനെന്നും നടിക്കരുത്. അനീതി തുടച്ചു നീക്കാൻ കരുത്തില്ലെങ്കിൽ ന്യായാധിപനാകാൻ ശ്രമിക്കരുത്. ശക്തനെ നീ ഭയപ്പെടുകയും അങ്ങനെ നിന്റെ നീതിനിഷ്ഠ കളങ്കിതമാവുകയും ചെയ്യും. സമൂഹത്തെ നിന്ദിക്കരുത്. ജനങ്ങളുടെ മുമ്പാകെ നിനക്ക് അപകീർത്തി വരുത്തുകയും അരുത്. പാപം ആവർത്തിക്കരുത്. ആദ്യത്തേതുപോലെ ശിക്ഷിക്കപ്പെടാതിരിക്കയില്ല. എന്റെ നിരവധിയായ കാഴ്ചകൾ അവിടുന്ന് പരിഗണിക്കും. ഞാൻ അർപ്പിക്കുന്ന നാത്തിനായി ദൈവം സ്വീകരിക്കും എന്ന് പറയരുത്. പ്രാർത്ഥനയിൽ മടുപ്പ് തോന്നരുത്. ദാനധർമ്മത്തിൽ വൈമുഖ്യം കാണിക്കരുത്. സന്തപ്ത ഹൃദയനെ പരിഹസിക്കരുത്. ഉയർത്തുകയും താഴ്ത്തുകയും ചെയ്യുന്ന ഒരുവനുണ്ട്. സഹോദരനെ ചതിക്കാൻ ശ്രമിക്കരുത്. സ്നേഹിതനോടും അങ്ങനെ തന്നെ. കള്ളം പറയരുത്. കളവ് പറയുന്ന ശീലം നന്മ വരുത്തുകയില്ല. മുതിർന്നവരുടെ മുമ്പിൽ പുലമ്പരുത്. പ്രാർത്ഥനയിൽ വാചാലത വേണ്ട. കഠിനാധ്വാനമോ വയലിലെ വേലയോ വെറുക്കരുത്. അത്യുന്നതൻ നിശ്ചയിച്ചതാണ് അത്. പാപികളുടെ ഗണത്തിൽ ചേരരുത്. ശിക്ഷ വിദൂരത്തല്ലെന്ന് ഓർക്കുക. അത്യന്തം വിനീതനാവുക. എന്തെന്നാൽ അധർമ്മിക്ക് അഗ്നിയും പുഴുവുമാണ് ശിക്ഷ. സ്നേഹിതനെ പണത്തിനു വേണ്ടിയോ സഹോദരനെ ഓഫീർ പൊന്നിനു വേണ്ടിയോ കൈമാറരുത്. നല്ലവളും വിവേകിനിയുമായ ഭാര്യയെ ഉപേക്ഷിക്കരുത്. എന്തെന്നാൽ അവരുടെ സ്വഭാവ വൈശിഷ്ട്യം സ്വർണത്തേക്കാൾ വിലയേറിയതാണ്. വിശ്വസ്തനായ ദാസനോടോ സത്യസന്ധനായ വേലക്കാരനോടോ നീചമായി പെരുമാറരുത്. ബുദ്ധിമാനായ ദാസനെ ഹൃദയപൂർവ്വം സ്നേഹിക്കുക. അവന്റെ സ്വാതന്ത്ര്യത്തിൽ കൈകടത്തരുത്. നിന്റെ ആടുമാടുകളെ പരിപാലിക്കുക. പ്രയോജനകരമെങ്കിൽ അവയെ സൂക്ഷിക്കുക. നിന്റെ പുത്രന്മാരെ അച്ചടക്കത്തിൽ വളർത്തുക. ചെറുപ്പം മുതലേ അനുസരണം ശീലിപ്പിക്കുക. നിന്റെ പുത്രിമാർ ചാരിത്രവതികളായിരിക്കാൻ ശ്രദ്ധ പതിക്കുക. അതിലാളന വരുത്. പുത്രിയെ വിവാഹം ചെയ്തു കൊടുക്കുമ്പോൾ വലിയൊരു ചുമതല തീരുന്നു. വിവേകമുള്ള ഒരുവന് വേണം അവളെ നൽകാൻ. ഇഷ്ടപത്നിയെ ഉപേക്ഷിക്കരുത്. പൂർണ്ണഹൃദയത്തോടെ പിതാവിനെ ബഹുമാനിക്കുക. നൊന്തുപെറ്റ അമ്മയെ മറക്കരുത്. മാതാപിതാക്കന്മാരാണ് നിനക്ക് ജന്മം നൽകിയെന്ന് ഓർക്കുക. നിനക്ക് അവരുടെ ദാനത്തിന് എന്ത് പ്രതിഫലം നൽകാൻ കഴിയും? പൂർണ്ണഹൃദയത്തോടെ കർത്താവിനെ ഭയപ്പെടുക. അവിടുത്തെ പുരോഹിതന്മാരെ ബഹുമാനിക്കുക. സർവശക്തിയോടും കൂടി സൃഷ്ടാവിനെ സ്നേഹിക്കുക. അവിടുത്തെ ശുശ്രൂഷകരെ പരിത്യജിക്കരുത്. കർത്താവിനെ ഭയപ്പെടുകയും പുരോഹിതനെ ബഹുമാനിക്കുകയും കൽപ്പനപ്രകാരമുള്ള വിഹിതം അവനെ നൽകുകയും ചെയ്യുക. ആദ്യ ഫലങ്ങൾ, പ്രായശ്ചിത്ത ബലി, ബലിമൃഗത്തിന്റെ കുറവ്, പ്രതിഷ്ഠാബലി, വിശുദ്ധ വസ്തുക്കളുടെ ഓഹരി എന്നിവയാണ് അവന്റെ വിഹിതം. ദരിദ്രന് കൈ തുറന്നു കൊടുക്കുക. അങ്ങനെ നീ അനുഗ്രഹപൂർണനാകട്ടെ. ജീവിച്ചിരിക്കുന്നവർക്ക് ഉദാരമായി നൽകുക. മരിച്ചവരോടുള്ള കടമ മറക്കരുത്. കരയുന്നവനിൽ നിന്ന് മുഖം തിരിക്കരുത്. വിലപിക്കുന്നവനോടുകൂടെ വിലപിക്കുക. രോഗിയെ സന്ദർശിക്കുന്നതിൽ വൈമനസ്യം കാണിക്കരുത്. അത്തരം പ്രവൃത്തികൾ നിന്നെ പ്രിയങ്കരനാക്കും. ഓരോ പ്രവൃത്തിയും ചെയ്യുമ്പോൾ ജീവിതാന്ത്യത്തെ പറ്റി ഓർക്കണം. എന്നാൽ നീ പാപം ചെയ്യുകയില്ല. ശക്തനോട് മത്സരിക്കരുത്. നീ അവന്റെ പിടിയിൽപ്പെടും. ധനവാനുമായി കലഹിക്കരുത്. അവൻ നിന്നെ നശിപ്പിക്കും. സ്വർണം അനേകരെ നശിപ്പിച്ചിട്ടുണ്ട്. രാജാക്കന്മാരെ വഴിതെറ്റിച്ചിട്ടുണ്ട്. വായാടിയോട് വാദിച്ച് അവന്റെ അഗ്നിയിൽ വിറകിട്ട് കൊടുക്കരുത്. സംസ്കാര ശൂന്യനോട് അധികം അടുക്കരുത്. നിന്റെ പൂർവ്വന്മാർ കൂടി അപമാനമേൽക്കും. പശ്ചാത്തപിക്കുന്ന പാപിയെ പരിഹസിക്കരുത്. നമുക്കും തെറ്റുപറ്റിയിട്ടുണ്ടെന്ന് ഓർക്കണം. വൃദ്ധരെ നിന്ദിക്കരുത്. നമുക്കും പ്രായമാവുകയല്ലേ. ആരുടെയും മരണത്തിൽ സന്തോഷിക്കരുത്. നമുക്കും മരണമുണ്ട്. ജ്ഞാനിയുടെ മൊഴികളെ നിസ്സാരമാക്കരുത്. ആപ്തവാക്യങ്ങൾ ഹൃദ്യസ്ഥമാക്കുക. അവ നിന്നെ പ്രബോധിപ്പിക്കും. മഹാന്മാരെ സേവിക്കേണ്ടത് എങ്ങനെയെന്ന് ശീലിക്കുകയും ചെയ്യും. വൃദ്ധരുടെ ഉപദേശം ആദരിക്കുക. എന്തുകൊണ്ടെന്നാൽ അവർ തന്നെ തങ്ങളുടെ പിതാക്കന്മാരിൽ നിന്നാണ് പഠിച്ചത്. അവരിൽ നിന്ന് നിനക്ക് അറിവ് ലഭിക്കും. അവസരത്തിനൊത്ത് മറുപടി പറയാൻ നിനക്ക് കഴിയും. പാപിയുടെ കനൽ ഊതി കത്തിക്കരുത്. അതിന്റെ ജ്വാലയിൽ നീ ദഹിച്ചു പോകും. ഉദ്ധിതനോട് കിടമത്സരം വേണ്ട. നിന്റെ വാക്കുകൾ കൊണ്ട് തന്നെ അവൻ നിനക്ക് കെണിയൊരുക്കും. നിന്നേക്കാൾ പ്രബലന് കടം കൊടുക്കരുത്. കൊടുത്താൽ പോയത് തന്നെ. കഴിവിനപ്പുറം ജാമ്യം നിൽക്കരുത്. നിന്നാൽ പണം കരുതിക്കൊള്ളുക. ന്യായാധിപനെതിരെ വ്യവഹരിക്കരുത്. വിധി അവന് അനുകൂലമായേ വരൂ. വഴക്കാളിയോടുകൂടെ നടക്കരുത്. അവൻ നിനക്ക് ഭാരമായിത്തീരും. അവൻ തോന്നുംപടി നടന്ന നിന്നെയും അപകടത്തിൽ ചാടിക്കും. ക്ഷിപ്രകോപിയോട് വഴക്കിന് നിൽക്കുകയോ അവനോടത്ത് വിജനപ്രദേശത്ത് സഞ്ചരിക്കുകയോ അരുത്. രക്തം ചൊരിയാൻ അവന് മടിയില്ല. സഹായിക്കാൻ ആരുമില്ലെന്ന് കണ്ടാൽ അവൻ അടിച്ചു വീഴ്ത്തും. ഫോഷന്റെ ഉപദേശം തേടരുത്. അവന് രഹസ്യം സൂക്ഷിക്കാനാവില്ല. ഗോപ്യമായിരിക്കേണ്ടതൊന്നും അന്യർ കാണുക ചെയ്യരുത്. അവനത് എങ്ങനെ മുതലാക്കുമെന്ന് ആർക്കറിയാം. എല്ലാവരോടും എല്ലാം തുറന്നു പറയരുത്. അത് നിന്റെ സന്തോഷം കെടുത്തിയേക്കും. പഴയ സ്നേഹിതനെ പരിത്യജിക്കരുത്. പുതിയവൻ അവനെ തുല്യനായിരിക്കില്ല. പുതിയ സ്നേഹിതൻ പുതിയ വീഞ്ഞ് പോലെ പഴകം തോറും ഹൃദ്യതയേറും. പ ഭാവിയുടെ ഭാഗ്യത്തിൽ അസൂയപ്പെടരുത്. അവന്റെ അവസാനം നിനക്കറിയില്ലല്ലോ. അഹങ്കാരിയുടെ വിജയത്തിൽ ഭ്രമിക്കേണ്ട. മരിക്കും മുമ്പ് അവർക്ക് ശിക്ഷ ലഭിക്കും. കൊല്ലാൻ അധികാരമുള്ളവനിൽ നിന്ന് അകന്നു നിൽക്കുക. മരണഭയം നിന്നെ അലട്ടുകയില്ല. അവനെ സമീപിക്കേണ്ടി വന്നാൽ സൂക്ഷിച്ചു പെരുമാറുക, അല്ലെങ്കിൽ അവൻ നിന്റെ ജീവൻ അപഹരിക്കും. അപകട മേഖലയിൽ കെണികളുടെ നടുവിലാണ് നീ ചരിക്കുന്നതെന്ന് ഓർക്കുക. അയൽക്കാരനെ കഴിയുന്നത്ര അറിയാൻ ശ്രമിക്കുക. ജ്ഞാനികളുടെ ഉപദേശം തേടുക. അറിവുള്ളവരോടെ സംസാരിക്കാവൂ. നിന്റെ സംഭാഷണം അത്യുന്നതന്റെ നിയമങ്ങളെ പറ്റിയായിരിക്കട്ടെ. നീതിമാന്മാരോടത്തെ ഭക്ഷിക്കാവൂ. കർത്താവിനോടുള്ള ഭക്തിയായിരിക്കണം നിന്റെ അഭിമാനം. ശില്പിയുടെ മഹത്വം തെളിയുന്നത് ശില്പത്തിലാണ്. കഴിവുറ്റ വാഗ്മി ജനത്തെ നയിക്കുന്നു. ഏഷണിക്കാരനെ നഗരത്തിനെല്ലാം ഭയമാണ്. വിടുവായനെ വെറുക്കാത്തവരില്ല. ജ്ഞാനിയായ ന്യായാധിപൻ ജനത്തിന് ശിക്ഷണം നൽകുന്നു. അറിവുള്ളവൻ ചിട്ടയോടെ ഭരിക്കുന്നു. ഭരണാധിപനെ പോലെ പരിചയം, രാജാവിനെ പോലെ പ്രജകളും. വിവരമില്ലാത്ത രാജാവ് ജനത്തിന് വിനാശം. രാജ്യത്തിന്റെ ഐശ്വര്യത്തിന് നിദാനം രാജാവിന്റെ ജ്ഞാനമാണ്. കർത്താവിന്റെ കരങ്ങളാണ് ഭൂമിയെ നിയന്ത്രിക്കുന്നത്. അവിടുന്ന് തക്ക സമയത്ത് യോഗ്യനായ ഭരണാധിപനെ നിയമിക്കുന്നു. മനുഷ്യന്റെ വിജയം കർത്താവിന്റെ കരങ്ങളിലാണ്. നിയമത്തിന്റെ മേൽ അവിടുന്ന് ബഹുമതി ചൊരിയുന്നു. എന്ത് കുറ്റത്തിനായാലും അയൽക്കാരനെ തിന്മ ചെയ്യരുത്. വികാരാവേശം കൊണ്ടൊന്നും പ്രവർത്തിക്കരുത്. അഹങ്കാരം കർത്താവിനെയും മനുഷ്യരെയും വെറുപ്പിക്കുന്നു. അനീതി ഇരുവർക്കും നിന്ദ്യമാണ്. അനീതി, അഹങ്കാരം, അത്യാഗ്രഹം ഇവ മൂലം സാമ്രാജ്യം കൈമാറിപ്പോകുന്നു. പൊടിയും ചാരവുമായ മനുഷ്യന് അഹങ്കരിക്കാൻ എന്തുണ്ട്? ജീവിച്ചിരിക്കെ തന്നെ അവന്റെ ശരീരം ജീർണിക്കുന്നു. നിസാര രോഗമെന്ന വിഷഗുരം പുച്ഛിച്ചു തള്ളുന്നു. എന്നാൽ ഇന്ന് രാജാവ്, നാളെ ജഡം. മരിച്ചു കഴിഞ്ഞാൽ പുഴുവിനും ക്രമിക്കും, വന്യമൃഗങ്ങൾക്കും അവകാശം. അഹങ്കാരം തുടങ്ങുമ്പോൾ കർത്താവിൽ നിന്ന് അകലുന്നു. ഹൃദയം അവന്റെ സൃഷ്ടാവിനെ പരിത്യജിച്ചിരിക്കുന്നു. അഹങ്കാരത്തോടൊപ്പം പാപവും മുളയെടുക്കുന്നു. അതിനോട് ഒട്ടിനിൽക്കുന്നവൻ മ്ലേച്ഛത വമിക്കും. അതിനാൽ കർത്താവ് അപൂർവമായ പീഡകൾ അയച്ചവനെ നിശേഷം നശിപ്പിക്കുന്നു. കർത്താവ് പ്രബലന്മാരെ സിംഹാസനത്തിൽ നിന്ന് താഴെയിറക്കി വിനീതരെ ഉയർത്തുന്നു. അവിടുന്ന് അഹംഭാവികളെ പിഴുതെറിഞ്ഞ് വിനീതരെ നട്ടുപിടിപ്പിക്കുന്നു. കർത്താവ് ജനതകളുടെ രാജ്യങ്ങൾ സമൂലം നശിപ്പിക്കുന്നു. അവിടുന്ന് അഹങ്കാരികളുടെ അടയാളം പോലും തുടച്ചു മാറ്റുന്നു. അവരുടെ സ്മരണ ഭൂമിയിൽ നിന്ന് മായ്ച്ചു കളയുന്നു. മനുഷ്യന്റെ അഹങ്കാരവും ക്രോധവും സൃഷ്ടാവിൽ നിന്നല്ല. ഏതു വർഗമാണ് ബഹുമാനത്തിന് അർഹം? മനുഷ്യവർഗം. ഏതു മനുഷ്യൻ കർത്താവിനോട് ഭക്തിയുള്ളവൻ? ഏതു വർഗമാണ് ബഹുമാനം അർഹിക്കാത്തത്? മനുഷ്യവർഗം തന്നെ. ഏതു മനുഷ്യൻ കർത്തൃകൽപ്പന ലംഘിക്കുന്നവൻ? സഹോദരർ തങ്ങളുടെ തലവനെ ബഹുമാനിക്കുന്നു. കർത്താവാകട്ടെ തന്റെ ഭക്തനെയും. ധനവാനും ഉത്കൃഷ്ടനും ദരിദ്രനും ഒന്നുപോലെ ദൈവഭക്തിയിൽ മഹത്വം ആർജിക്കട്ടെ. ബുദ്ധിമാനായ ദരിദ്രനെ നിന്ദിക്കുന്നതും പാപിയെ ബഹുമാനിക്കുന്നതും ശരിയല്ല. പ്രഭു ന്യായാധിപനും ഭരണാധികാരിയും ബഹുമാനിക്കപ്പെടുന്നു. എന്നാൽ അവരിൽ ആരും ദൈവഭക്തനോളം ശ്രേഷ്ഠനല്ല. അടിമ ജ്ഞാനിയെങ്കിൽ അവനെ സ്വതന്ത്രനും സേവിക്കും. ബുദ്ധിമാന് അതിൽ പരാതിയില്ല. ദൈവമേ സ്തുതി അങ്ങേക്ക് യോഗ്യമാണെന്നു ബാരക്കുമാർ.
ആകാശവും ഭൂമിയും നടന്നിരിക്കുന്ന ബലവാനായ ദൈവം തമ്പുരാൻ പരിശുദ്ധൻ 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 ഉയരങ്ങളിൽ ഉച്ചാനായ
തിരുനാമത്തിൽ
സ്ത്രീയക ദൈവത്തിന്റെ വലിയ തിരുനാമത്തിന്റെ മഹത്വം ഉണ്ടായിരിക്കട്ടെ. രാത്രത്തിന്റെ ആഭിമുഖ്യത്തിൽ ബുധനാഴ്ച നടത്തി വരുന്ന അനുഗ്രഹീതമായ ഈ ടെലിഫോണിക് പ്രാർത്ഥന കൂട്ടായ്മയിലേക്ക് എല്ലാ ദൈവമക്കളെയും ഉള്ള സ്നേഹത്തോടും ആദരവോടും കൂടെ സ്വാഗതം ചെയ്യുന്നു. ധന്യവാദമായി ശുശ്രൂഷ നയിച്ചു കൊണ്ടുപോകുന്ന സർവശ്രേഷ്ഠനായ ദൈവത്തെ ഒരിക്കൽ കൂടി ആരാധിക്കുവാനും സ്തുതിക്കുവാനും നമുക്ക് ലഭിച്ചിരിക്കുന്ന ഈ ശ്രേഷ്ഠമായ നിമിഷം ദൈവം തന്ന ഒരിക്കൽ തന്ന ദാനമാണ് നമ്മൾ തിരിച്ചറിവോടുകൂടി ദൈവസന്നിധിയിലായിരിക്കാനും മനസ്സോട് ശരീരോടും കൂടെ ആത്മശരീര ദേഹിയോടുകൂടി തമ്പുരാനെ സ്തുതിപ്പാൻ തക്കവണ്ണം നമ്മുടെ ഹൃദയങ്ങളെ ഒരുക്കണമേ എന്ന് ദൈവസന്നിധിയിൽ പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുക. പ്രസിദ്ധമായ പെന്തിക്കോസ്തി പെരുന്നാളൊക്കെ ആ അനവരതമായ ദൈവിക നൽവരങ്ങളുടെ കൃപകളെ പ്രാപിച്ചുകൊണ്ട് ഈ ലോകത്തിൽ ആത്മീയ തലങ്ങളെ നൽവരങ്ങളെ പുറപ്പെടുവാൻ തക്കവണ്ണം വിളിക്കപ്പെട്ടവരെ ഒരുക്കപ്പെട്ടവരായി തീരുവാൻ തക്കവണ്ണം ദൈവമേ അവിടുത്തെ കൃപ ഞങ്ങളെ സഹായിക്കണമെന്നുള്ള പ്രാർത്ഥനയോടുകൂടി ദൈവസന്നിധിയിൽ നമുക്ക് ആയിരിക്കാം. ഈ ശുശ്രൂഷയ്ക്ക് വളരെ ശ്രേഷ്ഠമായ നേതൃത്വം നൽകുന്ന ഭദ്രാശ്രമത്ര പോലത്തെ ഇവരുടെ സാന്നിധ്യം ഇവിടെയുണ്ട് എന്നുള്ളത് ഏറ്റവും സന്തോഷകരമായ കാര്യമാണ്. ഇതിന്റെ മനസ്സിനെ വളരെ സ്നേഹാദരോടുകൂടി ധന്യവാദം ശുശ്രൂഷയിലേക്ക് സ്വാഗതം ചെയ്യും. പ്രമേനയിൽ സാന്നിധ്യം കൊണ്ട് നിറയ്ക്കുന്ന പ്രിയപ്പെട്ട ഐസക്കച്ചൻ, വിവിധ സ്ഥലങ്ങളിൽ ഇരുന്നുകൊണ്ട് ഈ ശുശ്രൂഷ സംബന്ധിക്കുന്ന എല്ലാ വൈദികരെയും, പ്രത്യേകിച്ച് ഇന്നത്തെ ധ്യാനത്തിന് നേതൃത്വം കൊടുക്കുന്ന പ്രിയപ്പെട്ട തോമസൻ ഡോമിനിച്ചിനെയും ഉള്ള സ്നേഹാദരോടുകൂടി ശ്രേഷ്ഠമായ ശുശ്രൂഷയിലേക്ക് സ്വാഗതം ചെയ്യട്ടെ. പ്രവനയിൽ ധാരാളം വിശ്വാസികളുണ്ട്. വിവിധ സ്ഥലങ്ങളിൽ ഇരുന്നുകൊണ്ട് ഈ ശുശ്രൂഷ സംബന്ധിക്കുന്ന എല്ലാ ദൈവമക്കളെയും വളരെ പ്രാർത്ഥനാപൂർവം ഈ ശുശ്രൂഷയിലേക്ക് സ്വാഗതം ചെയ്യുകയും നമ്മുടെ കൂട്ടായ്മ നമ്മുടെ ആത്മീയ ജീവിതത്തിന് പരിവർത്തനത്തിന് നിദാനമാകുവാൻ തക്കോണം ഇടയാകണമേ എന്നുള്ള പ്രാർത്ഥനയോടുകൂടി ആയിരിക്കാൻ തക്കോണം നമുക്കിടയായി തീരട്ടെ. സുവിശേഷ ഗീതങ്ങളിലെ 156-ാമത്തെ ഗീതം, യേശുവേ നിൻ പാദം കുമ്പിടുന്നേ. പരിശുദ്ധ പെന്തിക്കോസ്തി പെരുന്നാളിന് ശേഷം നമ്മൾ ദൈവസന്നിധിയിൽ ചിരസ്ത്രം നമിച്ചുകൊണ്ട് നമ്മുടെ പ്രാർത്ഥന വീണ്ടും സമാരംഭിക്കുകയാണ്. ഓരോ കുമ്പിടിയിലും അത് തമ്പുരാന്റെ തൃപ്പാദത്തെങ്കിലാണ് എന്റെ ഹൃദയത്തിന്റെ സമർപ്പണമാണെന്നുള്ള ബോധ്യത്തോടുകൂടി നമ്മെ തന്നെ സ്വയം ദൈവസന്നിധിയിൽ താഴ്ത്തുവാനും ആ താഴ്മ ജീവിതത്തിന്റെ സമഗ്രമായ പുനരുദ്ധാനത്തിന് അല്ലെങ്കിൽ ഔന്നിത്യത്തിനിടയായി തീരുവാൻ തക്കവണ്ണം ജീവിതത്തിൽ ഓരോ നിമിഷങ്ങളും നമുക്ക് ഇടയായി തീരണമേ എന്നുള്ള പ്രാർത്ഥനയോടുകൂടി ദൈവസന്നിധിയിൽ ഈ ഗീതം സമർപ്പിക്കാം. Thank you.
ഞങ്ങളുടെ സ്വന്തമത്രേ.
തന്റെ സ്തുതികളാൽ ആകാശവും ഭൂമിയും നിറഞ്ഞിരിക്കുന്നവനായ ദൈവം തമ്പുരാൻ പരിശുദ്ധൻ 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 ഉയരങ്ങളിൽ സ്തുതി. ദൈവമേ നീ പരിശുദ്ധനാകുന്നു, നീ പരിശുദ്ധനാകുന്നു, മണ്ണമില്ലാത്തവന് നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടവ നീ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമേ നീ പരിശുദ്ധനാകുന്നു, നീ പരിശുദ്ധനാകുന്നു, മണ്ണമില്ലാത്തവന് നീ പരിശുദ്ധനാകുന്നു. വേണ്ടി ക്രൂശിക്കപ്പെട്ടവനെ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമേ നീ പരിശുദ്ധനാകുന്നു, നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടവനെ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ കൃപയുണ്ടായി ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ ഞങ്ങളുടെ നമസ്കാരങ്ങളും ശുശ്രൂഷകളും കൈക്കൊണ്ട് ഞങ്ങളോട് കരുണ ചെയ്യണം. ദൈവമേ നിനക്ക് സ്തുതി, സുശ്രതാവേ നിനക്ക് സ്തുതി. പാപികളായ ചേടിയാരോട് കരുണയും നമുക്ക് രാജാവേ നിനക്ക് സ്തുതി പറയ്ക്കുമോ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേണ്ട രാജ്യം വരയണമേ. നിന്റെ ദൃശ്യം സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആറണമേ. ഞങ്ങൾക്ക് ആവശ്യമായറിയണമേ. ഞങ്ങളുടെ കടലോടങ്ങി ക്ഷമിച്ചതുപോലെ
ഞങ്ങളുടെ പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ.
പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുതേ. പിന്നെ ആ ദൃശ്യം ഞങ്ങളെ രക്ഷിക്കണമേ.
രാജ്യശക്തി
കൃപ നിറഞ്ഞ മറിയമേ നിനക്ക് സമാധാനം. ഞങ്ങൾക്കിണ്ട് ഇപ്പോഴും എപ്പോഴും ഞങ്ങളുടെ മണ്ണിലും
ദൈവംതമ്പുരാനോട് കാരുണ്യവാനും മനുഷ്യ സ്നേഹമുള്ളവനുമായ ദൈവമായ കർത്താവേ, ഭയഭക്തിയോടെ നിന്റെ സന്നിധിയിൽ നിൽക്കുവാനും പ്രകാശത്തോടും വിശുദ്ധിയോടും കൂടെ നിനക്ക് ശുശ്രൂഷിപ്പാനും നിന്റെ നല്ല തിരുവിഷ പ്രകാരം നിന്നെ പ്രസാദിപ്പാനും ഞങ്ങളെ യോഗ്യരാക്കണമേ. ഞങ്ങളുടെ കർത്താവും ദൈവവുമേ, എന്നേക്കും ഞങ്ങളുടെ ആയുഷ്കാലമെല്ലാം നിന്റെ സന്നിധിയിൽ നിന്ന് കൃപയും കരുണയും ഞങ്ങൾക്ക് ലഭിക്കുകയും ചെയ്യുമാറാകണമേ. ഞങ്ങളുടെ കർത്താവായ യേശുമശിഹ, നീ കുറ്റങ്ങളെ പരിഹരിക്കുന്നവനും പാപങ്ങളെ മോചിക്കുന്നവനും അശുദ്ധരെ ശുദ്ധീകരിക്കുന്നവനും പാപികളുടെ മനസ്സ് തെരുവിൽ സന്തോഷിക്കുന്നവനുമാകുന്നുവല്ലോ. വിളിപ്പീൻ ഞാൻ വിളി കേൾക്കുമെന്നും മുട്ടുകയും ഞാൻ തുറന്നു തരുമെന്നും അന്വേഷിപ്പിൻ കണ്ടെത്തുമെന്നും നീ കൽപ്പിച്ചിട്ടുണ്ടല്ലോ. ആകയാൽ ദൈവമായ കർത്താവെ, ഞാൻ നിന്നോട് പ്രാർത്ഥിക്കുന്നു, അകൃത്യം ചെയ്യുന്നവർക്ക് നീ മോചനം കൊടുക്കണമേ, കുറ്റക്കാർക്ക് പരിഹാരം കൊടുക്കണമേ, അന്യായക്കാരെ നീതിയുള്ളവരാക്കി തീർക്കണമേ, പാപികളോട് കരുണ ചെയ്യണമേ, ചിതറിപ്പോയിരിക്കുന്നവരെ കൂട്ടിച്ചേർക്കണമേ, ദൂരസ്ഥരെ വിളിച്ചു വരുത്തണമേ, വഴിതെറ്റിപ്പോയവരെ തിരികെ കൊണ്ടുവരണമേ, അശുദ്ധരെ ശുദ്ധീകരിക്കണമേ, ധിക്കാരികളെ പരിപാകപ്പെടുത്തണമേ, തിരികെത്തിലിരിക്കുന്നവരെ ആശ്വസിപ്പിക്കണമേ, രോഗികളെ സുഖപ്പെടുത്തണമേ, മുറിവേറ്റിരിക്കുന്നവർക്ക് മരുന്ന് ചെയ്യണമേ, ബലഹീനരെ ബലപ്പെടുത്തണമേ, ഹൃദയവേദനയും മനോവ്യസനത്തിലിരിക്കുന്നവരെ ആശ്വസിപ്പിക്കണമേ, വീട് കിടക്കുന്നവരെ എഴുന്നേൽപ്പിക്കണമേ, അനാഥരുടെ സങ്കടം കേൾക്കണമേ, വിധവകളെ പുലർത്തണമേ, അനുതാപികളിൽ സന്തോഷിക്കണമേ, നീതിമാന്മാരോട് കൂടെ വസിക്കണമേ, ശുദ്ധിമാന്മാർക്ക് കൂട്ടായിരിക്കണമേ, ബ്രഹ്മചാരികളെ പൂർണ്ണരാക്കണമേ, നോമ്പുകാരെ കിരീടം ധരിപ്പിക്കണമേ, ശാന്തതയുള്ളവരിൽ വസിക്കണമേ, താഴ്മയുള്ളവരോട് കൂടിയിരിക്കണമേ, ദേവന്മാരിൽ പാർക്കണമേ, കലഹങ്ങളെ ഒതുക്കണമേ, വഴക്കുകളെ നീക്കണമേ, യുദ്ധങ്ങളെ അടക്കണമേ, തർക്കങ്ങളെ നീക്കിക്കളയണമേ, ഷണ്ടകളെ ഇല്ലായ്മ ചെയ്യണമേ, ഇതിന്റെ വിശുദ്ധ സഭയെ ഉയർത്തണമേ, അതിന്റെ പ്രജകൾക്ക് സമാധാനം വർദ്ധിപ്പിക്കണമേ, എല്ലാ സ്ഥലത്തും അതിനെ ഉയർത്തണമേ, എല്ലാ ഭാഗങ്ങളിലും അതിന്റെ ഭിത്തികളെ ഉറപ്പിക്കണമേ, അതിന്റെ ആചാര്യന്മാരെ ബഹുമാനിക്കണമേ, അതിലെ ശുശ്രൂഷകരെ ശുഭിപ്പിക്കണമേ, അതിലെ വായനക്കാരെ തിരിച്ചറിവുള്ളവരാക്കണമേ, അതിലെ മൽപ്പാൻമാരെ ജ്ഞാനമുള്ളവരാക്കണമേ, അതിൽ നിന്ന് വേദവിരീതങ്ങളെയും തർക്കങ്ങളെയും മായച്ചു കളയണമേ, അതിൽ നിലനിൽക്കും സമാധാനം വസിപ്പിക്കണമേ, അതിനെ സ്നേഹവും ഐകമത്യവും കൊണ്ട് നിറയ്ക്കണമേ, അതിനുവേണ്ടി കഷ്ടതകൾ സഹിക്കുന്ന ഇടയന്മാരെയും അതിൽ നിലനിൽപ്പിന് വേണ്ടി ഉത്സാഹിക്കുന്ന ഭരണക്കാരെയും അതിൽ നിയമിക്കണമേ, അതിന്റെ പ്രജകളുടെ പ്രാബല്യത്താലും പല പ്രകാരമുള്ള സംഘങ്ങളാലും സകല വായുകൾ കൊണ്ടും നാവ് കൊണ്ടും നിനക്ക് നിന്റെ പിതാവിനും പരിശുദ്ധായിക്കും ഇപ്പോഴും എല്ലായ്പ്പോഴും നീക്കും ചേർച്ചയുള്ള സ്തുതികൾ അത് കരയറ്റുകയും ചെയ്യുമാറാകണമേ.
ത്രിയേക ദൈവത്തിന്റെ സന്നിനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. ബഹുമാനപ്പെട്ട വൈദികരെ, കർത്താവിൻ വിശ്വാസികളെ, ഈ ബുധനാഴ്ചയും കൂടി നമുക്ക് എല്ലാവർക്കും ഒന്നിച്ചു കൂടുവാനും പ്രാർത്ഥിക്കുവാനും ദൈവവചനം ധ്യാനിക്കുവാനും എല്ലാം ലഭിച്ച അവസരത്തിനായിട്ട് സ്തുതിക്കുന്നു. പെന്തിക്കോസ്തി പെരുന്നാൾ കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഒന്നിച്ചു കൂടുകയാണ്. പെന്തിക്കോസ്തി പെരുന്നാൾ ദീർഘമായ ശുശ്രൂഷയിൽ നാം സംബന്ധിച്ചു. ശുശ്രൂഷയൊക്കെ സംബന്ധിച്ചിട്ട് അതിന് വല്ല മാറ്റമൊക്കെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടോ എന്നുള്ളത് നമ്മളൊന്ന് ഗൗരവമായിട്ട് എടുക്കേണ്ടതാണ്. നമ്മുടെ അപ്പോസ്തല പ്രവൃത്തികൾ 16 യോഹന്നാൻ ശ്ലീഹായുടെ സുവിശേഷം 16 അധ്യായത്തിൽ യേശുക്രിസ്തു നമുക്കുണ്ടാകുന്ന മാറ്റത്തെ പറ്റി പറയുന്നുണ്ട്. അവൻ വന്ന പാപത്തെ കുറിച്ചും നീതിയെ കുറിച്ചും ന്യായവിധിയെ കുറിച്ചും ലോകത്തിന് ബോധം വരുത്തും. അവൻ വന്ന് ചെയ്യുന്ന കാര്യങ്ങളാ, പരിശുദ്ധാത്മാവ് വന്നു കഴിയുമ്പോ ഇതൊക്കെയാ ചെയ്യുന്നത്. അവൻ വന്ന് പാപത്തെ കുറിച്ചും നീതിയെ കുറിച്ചും ന്യായവിധിയെ കുറിച്ചും ലോകത്തിന് ബോധ്യപ്പെടുത്തും. He will convict you in the English translated. He will convict you concerning sin, righteousness and judgment. ഈ കാര്യങ്ങൾ സത്യത്തിൽ ക്രിസ്ത്യാനി എന്ന് പറഞ്ഞാൽ ഈ മൂന്ന് കാര്യങ്ങളെ പറ്റി ബോധമുള്ളവനാണ് ക്രിസ്ത്യാനി. ഹുഇസെ ക്രിസ്ത്യൻ എന്ന് ചോദിച്ചാൽ ഈ മൂന്ന് കാര്യങ്ങളെ പറ്റി ബോധമുള്ളവനാണ്. എന്തിനെ പറ്റിയാ? പാപത്തെ പറ്റി, നീതിയെ പറ്റി. പാപത്തെ പറ്റി വേണം, നീതിയെ പറ്റി, പിന്നെ ഒരു കാര്യം കൂടെ ഉണ്ട് പ്രധാനപ്പെട്ട, എന്താ? ന്യായവിധിയെ പറ്റി. ഈ മൂന്ന് കാര്യങ്ങളെ പറ്റി ബോധമുള്ള മനുഷ്യനെയാണ് സത്യത്തിൽ ക്രിസ്ത്യാനി എന്ന് പറയുന്നത്. അപ്പൊ പരിശുദ്ധാത്മാവിന്റെ കൃപ അല്ലെങ്കിൽ പരിശുദ്ധാത്മാവിന്റെ നൽകരം ലഭിച്ചിരിക്കുന്ന മനുഷ്യർക്ക് സത്യത്തിൽ ഈ ഗുണങ്ങൾ ഉണ്ടാകണം. പാപത്തെ പറ്റി ഒരു ബോധം വേണം, നീതിയെ പറ്റി ഒരു ബോധം വേണം, ന്യായവിധിയെ പറ്റിയുള്ള ഒരു ചിന്തയുണ്ടാകണം. അവിടെ പറഞ്ഞിരിക്കുന്ന ഹി വിൽ കൺവിക്ട്, കൺവിക്ട് എന്നുള്ള പദം ഇംഗ്ലീഷിൽ കൺവിക്ട് എന്ന് പറഞ്ഞാൽ അത് ഒരു ലീഗൽ ടെർമിനോളജിയാണ്. അത് സാധാരണ പദമല്ല, സാധാരണ നമ്മൾ പറയുന്ന ഒരു പദമല്ല ലീഗൽ. അല്ലെ, ഒരാൾ കുറ്റം ചെയ്ത് കഴിയുമ്പോൾ അയാളെ കുറ്റം ചെയ്തതായിട്ട് കോടതി ബോധ്യപ്പെടുത്തും. അയാൾ എന്തുകൊണ്ട് കുറ്റം ചെയ്ത്, എങ്ങനെയാണ് കുറ്റം, അയാൾ പറയുന്ന കുറ്റം ചെയ്തിട്ടുള്ളതായിരിക്കും പറയുന്നത്. അപ്പൊ കോടതി പറയും, ഇന്ന ഇന്ന കാരണങ്ങളാൽ നീ കുറ്റം ചെയ്തു എന്ന് ബോധ്യപ്പെടുത്തിയിട്ട് അയാൾക്ക് ശിക്ഷ കൊടുക്കും. അപ്പൊ പരിശുദ്ധാത്മാവ് വരുമ്പോ നമ്മളെ ബോധ്യപ്പെടുത്തും, അല്ലെ, നമ്മുടെ ജീവിതത്തെ പറ്റി ബോധ്യപ്പെടുത്തും. അതേ പറ്റി ബോധ്യപ്പെടുത്തുന്ന പാപം, നമ്മൾ ചെയ്യുന്ന പാപത്തെ പറ്റി, നീതി എന്താണെന്നുള്ളതിനെ പറ്റി, പിന്നെന്താ ന്യായത്തെ പറ്റി, ഇതിനെ പറ്റി ബോധ്യപ്പെടുത്തും. അപ്പൊ പെന്തിക്കോസ്തി പെരുന്നാൾ കഴിഞ്ഞ് നമ്മളിവിടെ ആയിരിക്കുമ്പോൾ ഈ ചിന്തകൾ നമ്മുടെ മനസ്സിലുണ്ടെങ്കിൽ സത്യത്തിൽ ഈ ശുശ്രൂഷകളൊക്കെ അതിന് ഫലമുണ്ടായി, അല്ലെങ്കിൽ അതാണ് അതിനൊരു അത് അത് യാഥാർത്ഥ്യമായി എന്നുള്ളത്. ഈ വെള്ളിയാഴ്ചക്ക് ഒരു പ്രത്യേകതയുണ്ട് അറിയാം. ഈ വെള്ളിയാഴ്ചക്ക് പറയുന്ന പേര് എന്താണെന്ന് അറിയാം? സ്വർണ്ണ വെള്ളിയാഴ്ച എന്ന് പറയുന്നതിന്റെ കാരണം, അപ്പോസ്തല പ്രവൃത്തികൾ 3-ാം അധ്യായത്തിൽ പത്രോസും യോഹന്നാനും 9-ാം മണി നേരത്തെ പ്രാർത്ഥന നടത്താൻ വേണ്ടി യെരുശലേം ദേവാലയത്തിലേക്ക് പോയി. ആക്ട്സ് ഓഫ് ദി അപ്പോസ്തൽസ് ചാപ്റ്റർ 3, 9-ാം മണി നേരത്തെ പ്രാർത്ഥന നടത്താൻ വേണ്ടി അവിടെ പോയി. അപ്പൊ അവിടെ തളർന്ന് ഭിക്ഷക്കാരനായിട്ടിരുന്ന ഒരു മനുഷ്യനായിരുന്നു. ആ മനുഷ്യനെ ഇങ്ങനെ വളരെ സൂക്ഷിച്ചു നോക്കിക്കൊണ്ട് പത്രോസ് പറഞ്ഞു, നീ ഞങ്ങളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് പൈസ പ്രതീക്ഷിച്ചോണ്ടാ നീ ഞങ്ങളെ നോക്കുന്നേ. പക്ഷേ അവനെ നോക്കിക്കൊണ്ട് പത്രോസ് പറഞ്ഞു, സ്വർണവും വെള്ളിയൊന്നും എനിക്ക് തരാനില്ല, നീ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ എണീറ്റ് നടക്കാന്ന് പറഞ്ഞു അവൻ എണീറ്റ്. അപ്പൊ അത് അങ്ങനെ ക്രിസ്തുവിന്റെ നാമത്തിൽ നടക്കാൻ സാധിക്കുന്ന അവസ്ഥ അതാണ് സത്യത്തിൽ. ക്രിസ്തുവിന്റെ നാമത്തിൽ നടക്കാൻ ആർക്കെ ക്രിസ്തുവിന്റെ നാമത്തിൽ നടക്കാൻ മറ്റൊരാളോട് പറയാൻ പറ്റുള്ളൂ? ക്രിസ്തുവിന്റെ നാമത്തിൽ നടക്കുന്നതിനേ പറ്റുള്ളൂ. സ്വർണവും വെള്ളിയുടെയും പുറകെ പോകുന്നവനെ സംബന്ധിച്ചിടത്തോളം ഒരിക്കലും ക്രിസ്തുവിന്റെ നാമത്തിൽ നടക്കാൻ പറയാൻ പറ്റത്തില്ല. അതായിരിക്കും ഒരു പക്ഷെ നമ്മുടെയൊക്കെ ഇന്നത്തെ ഈ തലമുറയുടെ ഒരു വലിയ വിഷയം എന്ന് പറയുന്നത്. ഇന്നത്തെ നമ്മളെ നയിക്കുന്ന എല്ലാവരും സത്യത്തിൽ സ്വർണത്തിന്റെയും വെള്ളിയുടെയും പുറകെ പോകുന്നവർ, അല്ലെ? സ്വർണവും വെള്ളിയാണ് അവരുടെ പ്രധാന മനസ്സിലുണ്ട്. അതുകൊണ്ട് ഒരിക്കലും അവർക്ക് പറയാൻ സാധിക്കുന്നില്ല. മാതാപിതാക്കളാണെങ്കിലും എല്ലാ ആരാണെങ്കിലും സ്വർണവും വെള്ളിയാണ് പ്രധാന മാനദണ്ഡമെങ്കിൽ ഒരിക്കലും അടുത്ത തലമുറയോട് നമുക്ക് പറയാൻ സാധിക്കത്തില്ല ക്രിസ്തുവിന്റെ നാമത്തിൽ നടക്കാന്ന് പറയാൻ പറ്റും. ഈ ഈ ആഴ്ചയിലെ പ്രാധാന്യമുള്ള ഒരു ദിവസമാണ് വെള്ളി, സ്വർണ്ണ വെള്ളിയാഴ്ച. ഈ നമ്മൾ പ്രത്യേകമായിട്ട് ചിന്തിക്കേണ്ട, നമ്മുടെ മനസ്സിൽ ഉണ്ടാകേണ്ട ഒരു ഒരു ധ്യാന ചിന്തയായിട്ട് ഞാൻ അന്ന് ഓർമ്മിപ്പിച്ചു എന്ന് മാത്രം. ഇന്ന് നമ്മളോട് പ്രസംഗിക്കുന്ന ധ്യാനം നയിക്കുന്ന അത് ബഹുമാനപ്പെട്ട തോംസൺ റോബിനച്ചനാണ്. അച്ഛൻ കോട്ടയം ബസേലിയസ് കോളേജിലെ ചരിത്രാധ്യാപകനാണ്. അച്ഛൻ പല സന്ദർഭങ്ങളിലൂടെ വന്നിട്ടുണ്ട്, നേരത്തെയും നമ്മുടെ കൂടെ ഈ വെനസ്ഡേ ധ്യാനത്തിൽ സംബന്ധിച്ചുകൊണ്ട് അച്ഛനെ പ്രത്യേകമായിട്ട് പരിചയപ്പെടുത്തേണ്ട കാര്യമില്ല. ഇപ്പോഴും അമേരിക്ക സന്ദർശിക്കുന്ന ഈ സന്ദർഭത്തോടുകൂടെ ആയിരിക്കുവാനും ഇന്നത്തെ ഈ ബുധനാഴ്ചയിൽ ദൈവവചനം സംസാരിക്കുവാനും തക്ക ഒന്ന് മനസ്സ് കാണിച്ചതിലുള്ള സന്തോഷം അച്ഛനെ അറിയിക്കുന്നു. അച്ഛനെ പ്രത്യേകമായിട്ട് ഈ നമ്മുടെ ഈ പ്രാർത്ഥനാ കൂട്ടായ്മയുടെ പേരിൽ സ്വാഗതം ചെയ്യുന്നു. ഇപ്പോൾ ഗായക സംഘം ഒരു ഗാനം ആലപിക്കുന്നതും തുടർന്ന് ബഹുമാനപ്പെട്ട തോംസൺ റോബിനച്ചൻ ധ്യാനം നയിക്കുന്നതും ആയിരിക്കും.
സുവിശേഷഗീതങ്ങളിലെ 86-ാമത്തെ ഗീതം, സുവിശേഷഗീതങ്ങളിലെ 86-ാമത്തെ, ആത്മസന്തോഷം കൊണ്ട് ആനന്ദിപ്പാൻ ഇന്ന് ആത്മമാരി കൊണ്ട് ഞങ്ങളെ നിറയ്ക്കണമേ. പരിശുദ്ധാത്മാവിന്റെ നൽവരം ഹൃദയത്തിൽ ലഭിക്കപ്പെടുമ്പോൾ നമ്മുടെ ഹൃദയം ഏത് ദുഃഖത്തിൽ സന്തോഷിപ്പാൻ തക്കവണ് നമ്മളെ ശക്തിപ്പെടുത്തും. ദൈവസന്നിധിയിലായി പ്രാർത്ഥിക്കാം, പ്രതിബന്ധങ്ങളിലും സന്തോഷിപ്പാൻ തക്കവണം അവിടുത്തെ പരിശുദ്ധാത്മാവ് ഞങ്ങളെ നയിക്കണമേ.
ആത്മസന്തോഷം കൊണ്ടാനന്ദിപ്പാൻ ഇന്നാത്മമാരി കൊണ്ടു നിറയ്ക്കണമേ. ദൈവത്തിന്റെ തേജസ്സിൻ നിവിടെ പ്രകാശിച്ചിടേണം വെളിച്ചമായി, പാപത്തിന്റെ എല്ലാ അന്ധകാരവും എല്ലാ ഉള്ളത്തിൽ ോകത്തെ. ആത്മസന്തോഷം കൊണ്ടാനന്ദിപ്പാൻ നിന്നാത്മമായി കൊണ്ടു നിറയ്ക്കണമേ. സ്വർഗ സന്തോഷം കൊണ്ടാനന്ദിപ്പാൻ ആത്മശക്തിയായിരുന്നു നടത്തണമേ. കല്ലുപോലുള്ള എല്ലാ ഉള്ളങ്ങളെയും ണമേ. ആത്മസന്തോഷം കൊണ്ടാനന്ദിപ്പാൻ ഇന്നാത്മമാരി കൊണ്ടു നിറയ്ക്കണമേ. ആത്മനിലങ്ങളെ ഒരു കിടുവൻ സ്വർഗത്തിയോ നീരേ വിത്തുവിര
തിരുവചന ധ്യാനത്തിനായിട്ട് പ്രിയപ്പെട്ട ഡോക്ടർ തോമസ് സംഭോജനച്ചനെ വള്ളസ്നേഹാദരവോടുകൂടി സ്വാഗതം ചെയ്യുന്നു. ഹലോ അച്ഛൻ,
മദ്രാസനത്തിന്റെ മുഖ്യ കാര്യദർശി അലക്സിയോസ് മാറിയോസ് പിതാവ്, ബഹുമാനപ്പെട്ട ഐസ സെക്ഷൻ, രാജ സെക്ഷൻ, മറ്റ് വൈദിക രക്ഷതെ, ഇന്ന് ഈ ധ്യാനത്തിൽ സംബന്ധിക്കുന്ന വിശ്വാസികൾ, വളരെ സന്തോഷത്തോടുകൂടി ഇന്ന് ഈ ധ്യാനത്തിൽ ദിവസത്തിൽ പങ്കെടുക്കുവാൻ കഴിഞ്ഞതിൽ ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. പ്രത്യേകമായി ഇങ്ങനെ ഒരു അവസരം നൽകിയതിന് ഇതിന്റെ ഭാരവാഹികളെ അഭിനന്ദിക്കുകയും അവരോട് നന്ദി അറിയിക്കുകയും ചെയ്യുകയാണ്. പിന്നെ നമ്മുടെ ഒക്കെ ചിന്തയിൽ പലപ്പോഴും വലിയ വലിയ ആശയങ്ങളും ചിന്തകളും നമ്മൾ മനസ്സിലാക്കുകയും പഠിക്കുകയും ചെയ്യുന്ന ഒരു കാലഘട്ടം വിജ്ഞാന ലോകം എന്ന് നമ്മളൊന്ന് അറിയപ്പെടുന്നു. കാരണം വിജ്ഞാനം മുഴുവൻ നമ്മുടെ കൈത്തുമ്പിൽ ഉള്ള ഒരു കാലഘട്ടം, അതായത് ഗ്ലോബൽ വില്ലേജ് എന്ന രീതിയിൽ ലോകം മുഴുവൻ മാറ്റപ്പെട്ടിരിക്കുന്ന ഒരു വലിയ സാഹചര്യത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. പ്രത്യേകിച്ച് അമേരിക്ക എന്ന് പറയുന്ന ലോകത്തെ വൻകര രാഷ്ട്രത്തിലെ ഈ സൗകര്യങ്ങളെല്ലാം അനുഭവിക്കുമ്പോൾ തന്നെ പലപ്പോഴും നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ള നമ്മുടെ തലമുറകൾ പകർന്നുള്ള മൂല്യങ്ങൾ പലപ്പോഴും നമ്മൾ വേണ്ട രീതിയിൽ മനസ്സിലാക്കുവാനും അത് ഇന്ന് കാണുവാൻ കഴിയുമോ എന്നുള്ളത് ഈയൊരു ചോദ്യമായി നിലനിൽക്കുകയാണ്. ഇങ്ങനെ ദൈവവും പാകെ നമ്മൾ ജീവിതം നയിക്കുമ്പോൾ യേശു ക്രിസ്തുവിന്റെ ഒരു പ്രത്യേകതയായിരുന്നു, വളരെ സിമ്പിളായിട്ടുള്ള ചില കാര്യങ്ങൾ വളരെ ചെറിയ കാര്യങ്ങളിൽ കൂടി മറ്റുള്ളവർക്ക് പകർന്നു നൽകുക എന്നുള്ളത് ക്രിസ്തുവിന് വലിയ പ്രത്യേകതയാണ്. കാരണം ക്രിസ്തുവിന് ഒരു നിരീക്ഷണ പാഠവും എന്നുണ്ടായിരുന്ന സാമാന്യ ജനങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ആശയങ്ങൾ കൂടിയാണ് അദ്ദേഹത്തിന്റെ ആശയങ്ങൾ ദൂരം പ്രചരിപ്പിക്കുവാനും പഠിപ്പിക്കുവാനും ശ്രമിച്ചത്. അങ്ങനെ അദ്ദേഹം യേശു ക്രിസ്തു തന്റെ ശിഷ്യന്മാരെ തെരഞ്ഞെടുത്തിട്ട് ലോകത്തിലേക്ക് അയക്കുമ്പോൾ അവർക്ക് നൽകുന്ന ഉപദേശത്തിൽ ഒരു ചെറിയ കാര്യം പറയുന്നുണ്ട്. ആ ഒരു ആശയം ഇന്ന് നമുക്ക് ഒരുമിച്ച് പങ്കുവെക്കുവാനായിട്ടാണ് ശ്രമിക്കുന്നത്. അത് വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 10-ാം അധ്യായത്തില് നമ്മൾ കാണുന്നുണ്ട്. കർത്താവ് 12 ശിഷ്യന്മാരെ തെരഞ്ഞെടുത്തിട്ട് ലോകത്തിന്റെ പല ഭാഗങ്ങളിലേക്കും പല ഉത്തരവാദിത്വങ്ങളൊക്കെ നൽകി അയക്കുന്നു എന്ന് നമ്മൾ കാണുന്നുണ്ട്. അങ്ങനെ അയക്കുമ്പോൾ അവർക്ക് നൽകുന്ന ഉപദേശങ്ങളുടെ കൂട്ടത്തിൽ പറയുന്ന ഒരു ചെറിയ വാക്യമാണ് 10-ാം അധ്യായത്തിന്റെ, അതായത് സുവിശേഷം 10-ാം അധ്യായത്തിന്റെ 16-ാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്നു. ചെന്നായിക്കട നടുവിൽ കുഞ്ഞാടിനെ പോലെയും ഞാൻ നിങ്ങളെ അയക്കുന്നു. ആകയാൽ പാമ്പിനെ പോലെ ബുദ്ധിയുള്ളവരും പ്രാവിനെ പോലെ കളങ്കമില്ലാത്തവരും ആയിരിക്കും എന്ന് കർത്താവ് ശിഷ്യന്മാരോട് പറയുന്നു. നമുക്ക് ഓർപ്പിച്ചതുപോലെ തന്നെ ചെറിയ ചെറിയ കാര്യങ്ങൾ പലപ്പോഴും നമുക്ക് ഒത്തിരി ഒത്തിരി ചിന്തകളും ആശയങ്ങളും നൽകും എന്നുള്ളത് നമ്മൾ അറിയാനുള്ളൂ. യേശു തമ്പുരാൻ ഇവിടെ അവരോട് പറയുന്നത് നിങ്ങൾ പോകുമ്പോൾ എങ്ങനെയുള്ളവരായിരിക്കണം എന്ന് പറയുമ്പോൾ പാമ്പിനെ പോലെ ബുദ്ധിയുള്ളവരും പ്രാവിനെ പോലെ നിഷ്കളങ്കരായിരിക്കണം എന്ന് കർത്താവ് ശിഷ്യന്മാരോട് പറയുന്നു. ഇവിടെ എന്റെ ഒരു ചിന്തയിലേക്ക് കടന്നു വന്ന ഒരാശയം എന്താണ്, കർത്താവ് ഈ പ്രാവിനെ ഇത്രമാത്രം പ്രാധാന്യത്തോടുകൂടി അങ്ങനെ ശിഷ്യന്മാരെ ഏൽപ്പിക്കാനുള്ള കാരണം പറയുന്ന പ്രാവിന്റെ നിഷ്കളങ്കതയെ കുറിച്ചാണ് യേശു തമ്പുരാൻ ആഗ്രഹിക്കുകയും അങ്ങനെയായി തീരണം എന്ന് ശിഷ്യന്മാരോട് പറയുകയും ചെയ്യുന്നത്. ഇവിടെ പലപ്പോഴും നമ്മള് ഒരു നിരീക്ഷണ പാഠവും നമ്മുടെ മുന്നിലുണ്ട് എങ്കിൽ നമുക്ക് ഈ പ്രാവിന്റെ ചില ആശയങ്ങൾ എനിക്ക് തോന്നുന്നത് ഇന്നത്തെ ജീവിത മൂല്യങ്ങളെ നമ്മളോട് പറഞ്ഞു തരുവാൻ വളരെയധികം അർത്ഥപൂർണ്ണമാണ്. പ്രാവിനെ കുറിച്ച് അല്ലെങ്കിൽ പ്രാവിന്റെ ആഗ്രഹങ്ങളും ഒക്കെ നിരീക്ഷിച്ച ചില ആശയങ്ങൾ നമുക്ക് ജീവിതത്തിലേക്ക് പകർന്ന് നൽകുവാൻ കഴിയും. പ്രത്യേക പരിശുദ്ധാത്മാവിന്റെ പ്രതീകമായ പ്രാവിനെ നമ്മൾ കാണുന്നുണ്ടല്ലോ. പ്രാവിനെ നമ്മൾ മറ്റ് പല ആശയങ്ങളിലും ചിന്തിക്കുന്നതോടെ നമ്മളെ പരിശുദ്ധാത്മാവിന്റെ പ്രതീകമായിട്ടൊക്കെ പ്രാവിനെ നമ്മൾ കാണുന്നു. ദേശീയമ്പുരാൻ ശിഷ്യന്മാരോട് ഈ പ്രാവിനെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ ചില കാര്യം ഓർപ്പിച്ചുകഴിഞ്ഞാൽ മൂല്യങ്ങൾ ചില ആശയങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരേണ്ടതായിട്ടുണ്ട് എന്ന് എനിക്ക് തോന്നുന്നു. അത് പ്രാവിന്റെ ചില സവിശേഷതകൾക്കുണ്ടാകാം. അങ്ങനെ കർത്താവിന്റെ നിരീക്ഷണ പാഠത്തിൽ കൂടി ഒരു ചെറിയ ആശയത്തെ ശിഷ്യന്മാരിലേക്ക് പകർന്നു കൊടുക്കുവാൻ കർത്താവുണ്ട്. അതങ്ങനെ ചിന്തിക്കുമ്പോൾ ചില ആശയങ്ങൾ നമുക്കൊന്ന് പങ്കുവെക്കുവാൻ ഒന്ന് ധ്യാനിക്കുവാനായിട്ട് ഈ സമയം വിനിയോഗിക്കുകയാണ്. പ്രാവിന്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് നമ്മൾ ഒന്നാമതായി ചിന്തിക്കുമ്പോൾ കാണുന്നത് അത് അശുദ്ധി ഭക്ഷിക്കുന്ന ഒരു പക്ഷിയല്ല. അശുദ്ധി ഭക്ഷിക്കുന്ന ഒരനുഭവം പ്രാവിന്റെ ജീവിതത്തിൽ പ്രാവിനെ നമുക്ക് ഉദ്ദേശിക്കുന്നു കാണുന്നത്. കാരണം അത് പറയുന്നത് കാക്കയെ കാണുന്നിടത്ത് പ്രാവിനെ കാണില്ല. അതായത് പ്രാവിന്റെ പ്രത്യേകത കാക്ക എന്ന് പറയുന്നത് നമ്മളൊരു സ്റ്റാവിന്റർ അല്ലെങ്കിൽ ഒരു ഒരു കൃഷിയാക്കിന്റെ അനുഭവം അശുദ്ധി അനുഭവത്തിൽ പലപ്പോഴും നമ്മൾ കാണുന്ന ഒരു പക്ഷിയാണ് കാക്ക. എന്നാൽ ആ അനുഭവത്തിൽ ഒരിക്കലും പ്രാവിനെ നമ്മൾ കാണുകയില്ല. എനിക്ക് തോന്നുന്നത് കർത്താവ് ശിഷ്യന്മാരോട് പറഞ്ഞയച്ചത് നിങ്ങൾ അശുദ്ധിയുള്ളവരാകരുത്, വിശുദ്ധ ജീവിതം വിശുദ്ധിയുള്ളവരായി ലോകത്തിലേക്ക് പോകണം എന്ന് കർത്താവരെ പഠിപ്പിക്കുവാനാകണം ഈ പ്രാവിന്റെ ചിന്ത പറഞ്ഞത്. അതുകൊണ്ട് നമ്മൾ കാണുന്നുണ്ട് പത്രോസിനെ വിശുദ്ധ അപ്പോസ്തല പ്രവൃത്തികളിൽ വരുന്ന അധ്യായത്തിന്റെ 5 മുതൽ 9 വരെയുള്ള വാക്യങ്ങളിൽ പത്രോസിന് മുമ്പാകെ ദർശനത്തിൽ ഒരു മുകളിൽ നിന്നും താഴേക്ക് തുപ്പട്ടിയിൽ ഇറക്കി അവനോട് ആവശ്യപ്പെടുന്നുണ്ട് ഭക്ഷിക്കുക. പക്ഷേ അവിടെ പറയുന്നത് ഞാനിത് ഭക്ഷിക്കുകയില്ല എന്ന് 3 പ്രാവശ്യവും പത്രോസ് പറയുന്നതായിട്ടാണ്. അശുദ്ധി ഒരിക്കലും ജീവിതത്തിലേക്ക് കടന്നു വരുവാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല എന്ന് എനിക്ക് തോന്നുന്നു പത്രോസയുടെ ആഗ്രഹം. അതുപോലെ ദാനിയപ്രവചനത്തിൽ നമ്മൾ കാണുന്നുണ്ട് പ്രവചനം 1-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്നു മറ്റ് എല്ലാവരും രാജകീയ ഭക്ഷണങ്ങൾ ഭക്ഷിച്ചപ്പോൾ ദാനിയേലും ഭക്ഷി. അവിടെ നമ്മൾ കാണുന്നത് സഹപദാർത്ഥങ്ങൾ മാത്രം ഭക്ഷിച്ചു അശുദ്ധിയുടെ അനുഭവത്തിൽ മുന്നേറുവാൻ നേരിട്ട് അവർ ആഗ്രഹിച്ചില്ല എന്ന് കാണുന്നു. അതുകൊണ്ട് പ്രത്യേകമായി ഇവിടെ നമ്മൾ ഓർക്കേണ്ടത് പ്രാവിനെ കുറിച്ച് ചിന്തിക്കുമ്പോൾ പറയാൻ ആഗ്രഹിച്ചതാണ് അശുദ്ധി ഭക്ഷിക്കുവാൻ നമുക്ക് കഴിയില്ല. അതിൽ കാണലിന്റെ അടുത്ത് മാത്രമേ നമ്മൾ കാണുവാൻ സാധുള്ളൂ. പലപ്പോഴും ക്രിസ്തീയ സമൂഹത്തിൽ നമ്മൾ കാണുന്നത് എന്തുമാകാം എങ്ങനെയുമാകാം എന്നുള്ള ചിന്ത നമ്മുടെ മനസ്സിലുണ്ടെങ്കിൽ അത് കൃഷ്ണ പറയുന്നത് കാണലിന്റെ അടുത്ത് മാത്രമേ ക്രിസ്ത്യാനികളെ കാരനെടുത്ത് മാത്രമേ നമ്മളെ കാണുവാൻ പാടുള്ളൂ എന്നുള്ള ചിന്ത നമ്മുടെ മനസ്സിലുണ്ടാകണം എന്ന് ഈ ആശയം നമുക്കിവിടെ പറയും. അതുകൊണ്ട് നമുക്ക് ഉണ്ടാകുന്നതാണ്. അതുകൊണ്ട് തിന്മയുള്ളിടത്ത് നമ്മളെ കാണുവാൻ കഴിയാതെ നന്മയിൽ സമൂഹത്തിൽ ജീവിതത്തിൽ നന്മ അനുഭവിക്കുവാൻ തുറന്നു കൊടുക്കാൻ കഴിയുന്നവരായി നമ്മൾ മാറണം എന്നൊരാശയം ഈ പ്രാവിന്റെ അനുഭവം നമ്മളെ പഠിപ്പിച്ചു. രണ്ടാമതായിട്ട് പ്രാവിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് നമുക്കറിയാം ഈ സ്ത്രീകൾക്കൊക്കെ പാചകം ചെയ്യുമ്പോൾ നമ്മൾ ഒരു കോഴിയെ നമ്മൾ വാങ്ങിച്ച് പാചകം ചെയ്യുമ്പോൾ പെട്ടെന്ന് സ്ത്രീകൾ പറയുമ്പോൾ ഇതിനകത്ത് തന്ത്രി അവയവങ്ങളൊക്കെ വിളിക്കുന്നു കട്ട് പൊട്ടരുത് എന്ന് പറയും. കാരണം കട്ട് പൊട്ടിയാൽ ആ അത് മുഴുവൻ ഐക്യ അനുഭവത്തിലേക്ക് പോകും. എന്നാൽ പ്രാവിനെ കുറിച്ച് പറയുന്നത് പ്രാവിന്റെ ജീവിതത്തിൽ ഈ കട്ടിന്റെ അനുഭവമില്ല. കട്ട് എന്ന് പറയുന്നത് കയ്പ്പ് പ്രാവിനെ കുറിച്ച് പറയുന്നതാണ്. പ്രാവിന് കട്ടില്ല, അതായത് കയ്പ്പില്ല എന്ന് നമ്മൾ കാണുവാൻ കഴിയും. കയ്പ് എന്ന് പറയുന്നത് പലപ്പോഴും നമ്മുടെ ജീവിതമുണ്ട്. അവിടെ വാക്കുകൾ കൊണ്ട് ചിന്തകൾ കൊണ്ട് ചേർച്ചകൾ കൊണ്ട് പലപ്പോഴും നമ്മൾ കയ്പ്പിന്റെ അനുഭവം പ്രയാസത്തിന്റെ അനുഭവം ബുദ്ധിമുട്ടുകളൊക്കെ നമ്മൾ പലപ്പോഴും ഉണ്ടാക്കാറുണ്ട്. മനുഷ്യ ജീവിതത്തിൽ അങ്ങനെയാണ്. അത് മാവ് എന്ന് പറയുന്നത് ഒരു വലിയ പട്ടിന്റെ അനുഭവം തിന്മ അശുദ്ധി ദേവത്വം നൽകുന്നു. അതുകൊണ്ടാണ് യാക്കോബ് ലേഖ തന്റെ 3-ാം അധ്യായത്തിൽ മാവിലെ പ്രധാനമായിട്ടും 3 കാര്യങ്ങളോട് ഊന്നിച്ചിരിക്കുന്നത്. ഒന്ന്, മാവ് ഒരു വലിയ തീയ എന്ന് പറയുന്നുണ്ട്. കാടിനെ മുഴുവൻ
നശിപ്പിക്കും.
അത് തീപ്പൊരി തീയാണ് എന്ന് നമ്മൾ പറഞ്ഞു. തീ മാവ് തീയാണ് എന്ന് പറയുന്നു. രണ്ടാമതായി യാക്കോബ് ലേഖ പറയുന്നത് 3-ാം അധ്യായത്തിൽ പറയുന്നത് കടിഞ്ഞാണല്ലാത്ത കുതിരയാണ്. കടിഞ്ഞാണല്ലാത്ത കുതിരയാകുമ്പോൾ അതിന്റെ എങ്ങനെ വേണേലും അതിന് യാത്ര ചെയ്യും. അത് കടിഞ്ഞാൻ ഉണ്ടെങ്കിൽ മാത്രമേ കുതിരയ്ക്ക് ഒരു നിയന്ത്രണം ഉണ്ടാവുകയുള്ളൂ. നാവും അങ്ങനെയാണ്. നിയന്ത്രിച്ചില്ല എങ്കിൽ അത് പലപ്പോഴും ഈ കട്ടിന്റെ അനുഭവം നൽകും. 3-ാമതായിട്ട് ഇവിടെ പറയുന്നത് കപ്പിക്കാനില്ലാത്ത കപ്പൽ എന്ന് പറയുന്നത്. കപ്പിത്താനത്തിന്റെ കപ്പൽ കടലിൽ കൂടി യാത്ര ചെയ്ത് പോകുമ്പോൾ അതിന് നിയന്ത്രണം കഴിയില്ല എങ്കിൽ അതെങ്ങനെ പോകും എന്നുള്ളത് നമുക്കറിയാം. ഇതുപോലെയാണ് നാവ് എന്നാണ് യാക്കോബ് പറയുന്നത്. ഇത് വലിയ അനുഭവമാണ്. കാരണം പലപ്പോഴും മനുഷ്യൻ അങ്ങനെയാണ്, അവന്റെ നാവ് നിയന്ത്രിക്കുവാൻ കഴിഞ്ഞില്ല എങ്കിൽ അത് പലപ്പോഴും സമൂഹത്തെയും ലോകത്തെയും ദുഷിക്കും. കർത്താവ് ശിഷ്യന്മാരോട് പറഞ്ഞൊരു ഉപദേശം ഇല്ല, ലോകത്തിലേക്ക് പോകുമ്പോൾ നിങ്ങൾ നിയന്ത്രണത്തിൽ നാവിനെയും ചിന്തകളെയും നിയന്ത്രിക്കുവാൻ കഴിയുന്നു. അതുകൊണ്ട് ബൈബിൾ പറയുന്നുണ്ടല്ലോ, കേൾക്കുവാൻ വേഗതയും പറയുവാൻ താമസമുള്ളവരായിരിക്കും. നമുക്ക് പലപ്പോഴും നമ്മൾ മറന്നു പോകുന്ന ഒരു കാര്യമാണ്, പല കാര്യങ്ങളും കേൾക്കുമ്പോൾ പെട്ടെന്ന് പ്രതികരിക്കുക എന്നുള്ളത് പലപ്പോഴും പലരുടെയും ഒരു ചിന്തയാണ്. പറഞ്ഞില്ലെങ്കിൽ അത് മോശമല്ലേ? ആരെങ്കിലും നമ്മുടെ പ്രതികരിക്കുമ്പോൾ അവരോട് നമ്മൾ അങ്ങനെ സംസാരിച്ചില്ല എങ്കിൽ ഞാൻ കുറവുള്ളവരല്ലേ എന്ന് ചിന്തിക്കുക. പക്ഷെങ്കിൽ പലപ്പോഴും മൗനം വിദ്വാന ഭൂഷണം എന്ന് പറഞ്ഞതാണ്. നമ്മൾ മൗനം പലയിടത്ത് അവലംബിക്കേണ്ടതായിട്ടുണ്ട് എന്നുള്ളത്, അത് പ്രത്യേകിച്ച് വൈദ്യരുടെ ജീവിതത്തിലായാലും അതുപോലെ തന്നെ ആരുടെ ജീവിതത്തിലും നമ്മൾ മൗനം ചില ഭാഗത്ത് നമ്മൾ വീക്ഷിക്കേണ്ടതായിട്ടുണ്ട്. അത് നമ്മുടെ അനുഭവിക്കുവാൻ, അത് മനസ്സിലാക്കുവാൻ കഴിയുന്നു. ഇതുണ്ടെങ്കിൽ പറഞ്ഞത് നമ്മുടെ കർത്താവ് കാണുമല്ലോ, കർത്താവിന് മുമ്പാകെ മുത്തിന് കാറ്റും അറിയെ കൊണ്ടുവന്നപ്പോൾ അവിടെ പറയുന്നൊരു ഭാഗമുണ്ട്, കർത്താവ് നിലത്തെഴുതിക്കൊണ്ടിരുന്നു. കർത്താവ് നിവട്ടനാണോ അല്ലെങ്കിൽ കൊതുകില്ലാത്തവനാണോ? അല്ല, കർത്താവ് അവിടെ ഒന്നും ഉണ്ടാകെ നിലത്തെഴുതിക്കൊണ്ടിരുന്നു. ഒറ്റ വാക്കേ പറഞ്ഞു, നിങ്ങൾ പാവമില്ലാത്തവൻ അവളെ കണ്ടത്. അത് ഏറ്റവും ഒറ്റ വാക്കാണ്. ആ സംഭവം മുഴുവൻ നമ്മൾ കാണുന്നത് നാടകീയമായ ചില രംഗങ്ങളൊക്കെ ഉണ്ടാകും. അത് അത് അടുത്ത കർത്താവ് പറഞ്ഞു, കൈസർ കൊണ്ടുവന്ന കൈസർക്കും ദൈവത്തിനോട് ദൈവത്തിൽ കർത്താവിനെ പരിഹരിക്കാൻ വേണ്ടി ഒറ്റ വാക്കേ പറഞ്ഞില്ല. പക്ഷെ അവിടെ പിന്നെ നമ്മൾ കാണുന്നത് വലിയ വാചാരമായ ആശയങ്ങളൊന്നും കർത്താവ് പറഞ്ഞില്ല എങ്കിലും അവിടെ ചില ചില കാര്യങ്ങൾ മാത്രമേ ഞാൻ പറയാൻ പറഞ്ഞത്. ഇത് നമ്മുടെ നാവിനെ നിയന്ത്രിക്കുവാൻ മനുഷ്യന് കഴിയണം. അതുകൊണ്ട് പ്രാവിന്റെ ഒരു ചിന്ത ഞാൻ പറഞ്ഞപ്പോൾ പറയാൻ ആഗ്രഹിച്ചത്, ആ പ്രാവിന്റെ ജീവിതത്തിൽ പ്രാവിന് കത്തിന്റെ അനുഭവമില്ല, കൈപ്പിന്റെ അനുഭവമില്ല. അതുകൊണ്ട് നാവുകൾ കൊണ്ട് നമ്മൾ ഉണ്ടാക്കുന്ന കൈപ്പുകൾ, പലരുടെയും വാക്കുകൾ കൊണ്ട് നമ്മൾ കൊടുക്കുന്ന ആ കൈപ്പ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാൻ കഴിയും. അതാണ് കർത്താവ് ആഗ്രഹിക്കുന്നത്. ഈ ഒരു ചിന്തയിൽ മൂന്നാമതായി പ്രാവിനെ കുറിച്ച് ചിന്തിക്കുമ്പോൾ നമ്മൾ കാണുന്ന പ്രാവിന്റെ മറ്റൊരു പ്രത്യേകത, പ്രാവിന്റെ കണ്ണ് എപ്പോഴും നനവുള്ളതായിരിക്കും. ശ്രദ്ധിച്ചതല്ല, പ്രാവിന്റെ കണ്ണ് എപ്പോഴും നനവുള്ളതാണ്, ഇച്ചിരി നനഞ്ഞിരിക്കും. പ്രത്യേകം നമുക്കറിയാം, നമ്മുടെ പ്രത്യേകിച്ച് നമ്മുടെ വിശ്വാസത്തിൽ കരയുന്ന അനുഭവം വലിയ പ്രധാനപ്പെട്ടതാണ്. എന്നാൽ ഇത് നമ്മൾ കാണുന്ന കരഞ്ഞിലിന്റെ അനുഭവം എത്രമാത്രം ഉണ്ട് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. പക്ഷെങ്കിൽ ആർക്കു വേണ്ടി കരയണം എന്നുള്ളത് ചോദ്യമാണ്. പക്ഷെങ്കിൽ ആർക്കു വേണ്ടി കരയണം? ലോകത്തിന് വേണ്ടി കരയണം, കുടുംബത്തിന് വേണ്ടി കരയണം, മക്കൾക്ക് വേണ്ടി കരയണം, സഭയ്ക്ക് വേണ്ടി കരണം. ഇത്തരത്തിലെ കണ്ണുനീരിന്റെ അനുഭവം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകേണ്ടതാണ്. എന്ന കർത്താവ് ഗൊൽഗോസായിലേക്ക് യാത്ര ചെയ്ത് പോകുമ്പോൾ യേശുവിനെ നോക്കി പല സ്ത്രീകളും കരഞ്ഞു. പക്ഷെ കർത്താവ് അവിടെ പറയുന്നത് എന്താണ്? നിങ്ങൾ എന്നെ ചൊല്ലി കരയേണ്ട, നിങ്ങൾ നിങ്ങളുടെ മക്കളെ ചൊല്ലി കരയണം. എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ മാതാപിതാക്കൾ അമേരിക്കയിലെ ഒരു സാഹചര്യത്തിൽ മക്കളെ ചൊല്ലി കരയുന്ന പല മാതാപിതാക്കളെ പരിചയപ്പെടുവാൻ കഴിഞ്ഞിട്ടുണ്ട്. പലരുടെയും വാക്കുകൾ കൊണ്ട് എനിക്ക് മനസ്സിലാക്കുവാൻ കഴിഞ്ഞിട്ടുണ്ട്. അത് പലപ്പോഴും വേദന, നമ്മുടെ ഹൃദയത്തിൽ വേദന ഉണ്ടാക്കുന്നുണ്ട്. കാരണം ഇതൊക്കെ പറയുന്നത് കേട്ടാൽ നമുക്ക് ഒരിക്കലും അതിനോട് വിട്ടുള്ളവൻ കഴിയാത്തുള്ള സാഹചര്യങ്ങൾ പ്രത്യേകിച്ച് ഈ സാഹചര്യത്തിനുള്ളിൽ അറിഞ്ഞില്ല. അതുകൊണ്ട് ഞാൻ പറഞ്ഞത് കരച്ചിലിന്റെ അനുഭവം നമുക്കുണ്ടാകും. അറിയാമല്ലോ, പരിശുദ്ധനായ വട്ടപ്പേര് തിരുമേനിയെ കൊല്ലുവാൻ ആളായി കൊല്ലുവാനായ ആളുകൾ 12 മണിക്ക് നമ്മുടെ പഴയസിനെ നാലുകെട്ട് കേട്ടിച്ചിരുമ്പോൾ കാണുന്നത് രാത്രിയുടെ വിജയതയിൽ അർദ്ധരാത്രിയിൽ സഭയ്ക്ക് വേണ്ടി തന്റെ ജനങ്ങൾക്ക് വേണ്ടി കരയുന്ന ഒരു പരിശുദ്ധ പിതാവിനെ കണ്ട് ആ കൊല്ലുവാൻ വന്നവർ മനസ്സ് തിരിഞ്ഞുപോയി എന്നാണ് ചരിത്രം പറയുന്നത്. ഇപ്പൊ പറയുന്നത് പ്രാർത്ഥന ഒരു വലിയ അനുഭവമാണ്. പ്രാർത്ഥിക്കും വർഷം നിർത്തു വേണ്ടി കരയുക, ശ്രീകൃഷ്ണ സഭയിടുന്നത് ഏറ്റവും വലിയ ഒരു ദോഷവുമാണ്. സഭയ്ക്ക് വേണ്ടി കരയുവാൻ, തലമുറയ്ക്ക് വേണ്ടി കരയുവാൻ നമുക്ക് കഴിയുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രത്യേകത, പ്രയാസം. അതുകൊണ്ട് സഭയ്ക്ക് വേണ്ടി കരയുവാൻ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി കരവാൻ മാതാപിതാക്കൾ ഉണ്ടാകണം. സഭയ്ക്ക് വേണ്ടി കരയുവാൻ പിതാക്കന്മാരും വൈദികരും ജനസമൂഹവും ഉണ്ടായിരുന്നു. സമൂഹത്തിന് വേണ്ടി കരയേണ്ട പിതാക്കന്മാരുണ്ടാകും. അത് ഒരു വലിയ ചിന്ത നമ്മൾ മനസ്സിലാക്കേണ്ടി. അതുകൊണ്ട് ഭാഗത്തെ ജീവിതത്തിൽ കാണുന്ന ഒരു മൂന്നാമത്തെ അതിൽ പ്രത്യേകത പറയുന്നത് അതെപ്പോഴും കണ്ണ് നനവുള്ളതായി. അതുകൊണ്ട് ഇന്ന് നമുക്കറിയാമല്ലോ, അല്ലെ, ഇവന്റ് മാനേജ്മെന്റ് നാട്ടിലൊക്കെ ഇന്ന് പല മനസ്സിലാക്കാൻ കഴിയുന്നത് ഇവന്റ് മാനേജ്മെന്റ് കരയാൻ പോലും ആളുകളെ കിട്ടും. ഒരു ബോഡിയുടെ മുന്നിൽ ഇരുന്ന് കരയുവാനോ ഒക്കെ ആളിനെ പ്രകടിപ്പിക്കുന്ന ഇവന്റ് മാനേജ്മെന്റ് നാട്ടിലൊക്കെ കാണാൻ കഴിയും എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അത് പറയുന്നതാണ് എപ്പോഴും മനുഷ്യന് അവരുടെ ജീവിതത്തിന്റെ ഓട്ടത്തിനിടയിൽ മറ്റുള്ളവരെ കുറിച്ച് കരയുക. അത് കരയാന്ന് പറഞ്ഞാൽ അവരെ കരുതുവാൻ, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ, നമുക്ക് കഴിയുമോ എന്നുള്ളത് അതുകൊണ്ട് പ്രാവിന്റെ പ്രത്യേകത ഒസോസിനെ പലപ്പോഴും പ്രസംഗത്തിലൊക്കെ പറഞ്ഞു കേട്ടിട്ടുള്ളത് എന്റെ മാതാവിന്റെ കരത്തിൽ എന്റെ മാതാവിന്റെ കണ്ണുനീരാണ് എന്ന് ഞാൻ ആക്കിയത് എന്ന് അദ്ദേഹത്തിന്റെ പല പ്രസംഗങ്ങളിലും ഒക്കെ നമ്മൾ സത്യമാണ്. അതുകൊണ്ട് മക്കൾക്ക് വേണ്ടി കരയുവാൻ, സഭയ്ക്ക് വേണ്ടി കരയുവാൻ, ലോകത്തിന് വേണ്ടി എന്റെ കുടുംബത്തിന് വേണ്ടി കരയുവാൻ കഴിയില്ല. കർത്താവ് പോലും ഇതാണ്ട് കർത്താവ് കണ്ണുനീരാണ്. അതുകൊണ്ട് മറ്റുള്ളവർക്ക് വേണ്ടി കരയുന്ന ഒരു അനുഭവം ഈ കണ്ണുനീര് എന്ന് കർത്താവ് സിസ്റ്റമാണ് പറയുന്നത്. ലോകത്തിനെതിരെ പോകുമ്പോൾ കണ്ണുനീരുള്ളവരായി ലോകത്തിന് വേണ്ടി കണ്ണുനീർ ഒഴിക്കുന്നവരായി മാറണം കർത്താവ് പറഞ്ഞു. മാരാമ വായനയ്ക്ക് തോന്നുന്നു ഈ പ്രാവിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് അതിപ്പോഴും കൂട്ടം കൂടിയാണ് നടക്കുന്നത്. ശ്രദ്ധിച്ചിട്ടുണ്ടാകാം പ്രാവ് അങ്ങനെ തനിയെ നടക്കില്ല, കാരണം അതിന്റെ കൂടെ എപ്പോഴും ഒരു കൂട്ടമായിട്ടാണ് ഈ പ്രാവ് സഞ്ചരിക്കുന്നത്. പ്രാവ് സഞ്ചരിക്കുന്നതായാലും പ്രാവിന്റെ പ്രവൃത്തിയൊക്കെ കൂട്ടമായിട്ടാണ് അത് വലിയ സത്യം നമ്മളെ പഠിപ്പിക്കുന്നത്. നാലാമതായി പറഞ്ഞത് കൊയിനോണിയ അല്ലെങ്കിൽ കൂട്ടായ്മ എന്ന വലിയ അനുഭവമാണ്. നമുക്ക് ഇത് പലപ്പോഴും സിംഗിൾ ഐഡന്റിറ്റിയാണ്, കാരണം ന്യൂക്ലിയർ ഫാമിലിയിലേക്ക് വന്നപ്പോൾ നമ്മുടെ പിതാക്കന്മാരും മാതാപിതാക്കളും ഒക്കെ നമ്മൾ മാറി നമ്മൾ മാത്രമുള്ള ഒരു സിംഗിൾ യൂണിറ്റ് ആയിട്ട് മാറ്റപ്പെട്ടു. അതൊരു വലിയ പ്രശ്നമാണ്. ഇനി നമുക്ക് അമേരിക്കയിൽ നമ്മൾ കാണുന്നത് മാറുന്നു. കുഞ്ഞുങ്ങൾക്ക് അവരുടെ പ്രയാസങ്ങൾ കൊണ്ടുപോകുന്ന ആഗ്രഹം ഇല്ലെങ്കിൽ പോലും മാതാപിതാക്കൾക്ക് അവരുടെ കുഞ്ഞുങ്ങളോട് ചേർന്ന് ബന്ധപ്പെട്ട് നിൽക്കുവാൻ കുഞ്ഞുങ്ങളുടെ പ്രയാസം ഒരു കൂടെ അന്വേഷിക്കാൻ കഴിയാതെ പോകുന്നുണ്ട് ഈ സാഹചര്യത്തിൽ നമ്മൾ കാണുന്നത് പ്രയാസം. അതിന് ഞാൻ പറഞ്ഞതിനകത്ത് വെക്കുന്നതാണ് ഫെലോഷിപ്പ് എന്ന് പറഞ്ഞ ഒരു പ്രത്യേകത. നമ്മൾ സിംഗിൾ ഫാമിലിയിലേക്ക് വന്നപ്പോൾ പഴയ കാലത്ത് ഒരു കുടുംബത്തിൽ നിന്നും പ്രയാസം ഉണ്ടായാൽ പരസ്പരം പങ്കുവെക്കുന്ന അനുഭവം ഉണ്ടായിരുന്നു. അത് പരസ്പരം ആരെങ്കിലും ഒക്കെ കേൾക്കുവാനുണ്ടായിരുന്നു. അതില്ല എന്നുള്ളത് വലിയ സത്യമാണ്. കുഞ്ഞുങ്ങളുടെ കാര്യങ്ങൾ പറയാൻ അതുകൊണ്ട് പറയുവാൻ അവരുടെ കാര്യങ്ങൾ കേൾക്കുവാൻ ചിലപ്പോൾ മാതാപിതാക്കൾ കഴിയും. മാതാപിതാക്കളുടെ പ്രയാസങ്ങൾ കേൾക്കുവാൻ ഇനിയും കഴിയും. വലിയ അന്തരം, വലിയ പ്രയാസം. അതുകൊണ്ട് പ്രാവ് നമ്മളെ പഠിപ്പിക്കുന്നത് അവരുടെ ജീവിതത്തിൽ കൂടി പഠിപ്പിക്കുന്നത് കൂട്ടം കൂടി കൂട്ടായ്മ അനുഭവിക്കുന്ന അനുഭവം നമ്മളെ കാണും. അതുകൊണ്ട് ഈ കൂട്ടായ്മയുടെ അനുഭവം ഇന്ന് നമ്മൾ ഇന്ന് പള്ളിയിൽ പോലും കാണുന്നുള്ള സംശയമാണ്. ചില പള്ളിയിൽ പോലും ഈ കൂട്ടായ്മ കാണുന്നുണ്ട്. പള്ളിയിൽ വരും പ്രാർത്ഥിക്കും, പള്ളിയിൽ അത് കൊടുക്കാൻ പോകും. ചില പള്ളിയിലൊക്കെ കൂട്ടായ്മ ഉണ്ടാകും, ചില പള്ളിയിലൊക്കെ ആ ഒരു കൂട്ടായ്മയുടെ അനുഭവം കുറഞ്ഞു വരുന്നു എന്നുള്ളത് നമ്മൾ ആത്മീയ തലങ്ങളിലും ഇടവ തലങ്ങളിലും കാണുന്നില്ല. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ പ്രാവിന്റെ അനുഭവം എന്ന് പറയുന്നത് കൂട്ടം കൂടെ നടക്കും, ഒരു കൂട്ടായ്മ അനുഭവിക്കും. ആദ്യമ സഭ എന്ന് പറഞ്ഞാൽ അങ്ങനെയാണല്ലോ, ഒരു കൂട്ടായ്മ ആചരിക്കുക. കൂട്ടായ്മ പറയുന്നത് ഒരുമിച്ച് കൂടി അപ്പം നുറുക്കി കൂട്ടായ്മ ആചരിക്കും. ഇതാണ് സർക്കിടെ പ്രത്യേകത. അത് ആ കൂട്ടായ്മ ഉണ്ടാകുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അതുകൊണ്ട് പ്രാവിന്റെ ഒരു പ്രത്യേകത ഞാൻ പറഞ്ഞതാണ് കൂട്ടം കൂടി നടക്കും എന്നുള്ളതാണ്. അതിന്റെ ഒരു അനുഭവം ക്രിസ്ത്യ ജീവിതത്തിൽ നമുക്ക് ഉണ്ടാകേണ്ടതാണ്. മറ്റുള്ളവരോട് കൂട്ടം കൂടുവാൻ, മറ്റുള്ളവരോട് കൂടെ ചേർന്ന് അത് കുത്തി പറയുവാൻ, ദൂഷം പറയുവാനുമല്ല, നല്ല കാര്യങ്ങൾ പറയുവാൻ. ഈ പ്രാർത്ഥന കൂട്ടായ്മ തന്നെ ഒരു കൂട്ടായ്മയാണ്. ഇങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ നമുക്ക് തന്നെ മറ്റുള്ളവർക്കൊന്ന് പ്രാർത്ഥിക്കുമ്പോൾ നമുക്ക് എത്രയും അനുഗ്രഹം ലഭിക്കും. ആ അനുഗ്രഹങ്ങൾ സ്വീകരിക്കുവാൻ കഴിയണമെങ്കിൽ കൂട്ടായ്മ എന്നുള്ള അനുഭവം ഫെലോഷിപ്പ് നമ്മുടെ ജീവിതത്തിലുണ്ടാകും. ഇടവക തലത്തിലായാലും കുടുംബ ബന്ധങ്ങളിലായാലും സാമൂഹ്യ തലത്തിലായാലും ആ ഒരു കൂട്ടായ്മയുടെ അനുഭവം ഉണ്ടാകണം എന്നുള്ളത് ഇവിടെ പ്രത്യേകം ഓർമ്മിക്കുന്നു. അതുകൊണ്ട് ഈ നാലാമത്തെ അനുഭവം ഞാൻ പറഞ്ഞു കൂട്ടം കൂടെ നടക്കുന്ന ഒരു പ്രത്യേകത സാവിന്റെ പ്രത്യേകതയാണ് എന്നുള്ളത് കാര്യം അത്യാവശ്യം മാഡം പറയും. ലോകത്തിലേക്ക് പോകുമ്പോൾ നിങ്ങൾ സിംഗിൾ യൂണിറ്റിയല്ല, നിങ്ങൾ ലോകത്തിലേക്ക് പോകുമ്പോൾ ഒരു സൊസൈറ്റിയാണ്, സമൂഹമാണ്. അവിടെ നിങ്ങൾ ഏക ഒരു സിംഗിൾ ഐഡന്റിറ്റി അല്ലാതെ ഒരു ഗ്രൂപ്പിന്റെ ഒരു ഒരു സമൂഹത്തിന്റെ ഭാഗമായി ആണ് എന്ന് അത്യാവശ്യം മാഡം പറഞ്ഞു വെച്ചിട്ടുണ്ട് കാണുന്നത്. അഞ്ചാമതായിട്ട് രാവിലെ മറ്റൊരു പ്രത്യേകതയെ കുറിച്ച് പറയുന്നത് നിശബ്ദതയിൽ അത് കരഞ്ഞുകൊണ്ട് നിശബ്ദത്തിന്റെ സ്ക്രൂ പ്രാവ് ഇപ്പോൾ നമ്മൾ വളരെ നിശബ്ദം വരുന്നു. പക്ഷെ പ്രാവ് ഇങ്ങനെ കൂവിക്കൊണ്ടേയിരിക്കുന്ന അനുഭവം പ്രാവിന്റെ നിരീക്ഷിക്കുമ്പോൾ പ്രാവിനെ നിരീക്ഷിക്കുമ്പോൾ കാണുന്നുണ്ട്. പ്രാവിന്റെ പ്രത്യേകതയാണ് നിശബ്ദതയിൽ അത് കുറുവും. എനിക്ക് തോന്നുന്നു പറയാതെ പഴയ കാലങ്ങളിലൊക്കെ നമ്മൾ രാവിലെ എഴുതിട്ട് പ്രാർത്ഥിക്കുന്ന ഒരു പതിവുണ്ടായിരുന്നു. മനമേ പക്ഷി ഗണങ്ങൾ എന്ന് പറഞ്ഞൊരു പാട്ട് നമ്മൾ സാറിന് രാവിലെ എഴുതിട്ട് പാടാറുണ്ട്. പാടുമ്പോൾ നമുക്കറിയാം ആ സമയത്തൊക്കെ വളരെ ശാന്തമായിരിക്കും. ആ സമയത്ത് പക്ഷികളൊക്കെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കും. പിതാക്കന്മാർ പറയുന്നത് പക്ഷികൾ രാവിലെ എഴുന്നേറ്റിട്ട് പിതാവിന് ഇന്ന് നമുക്കത് സാധിക്കുന്നുണ്ട്. കുടുംബ പ്രാർത്ഥനയുടെ, സമൂഹ പ്രാർത്ഥനയുടെ, ആരാധനയെ സംബന്ധിച്ചുകൂടെ ഒരു വലിയ സൂചനയാണ്. കാരണം ഇന്ന് ആ ഒരു അനുഭവം, പ്രാർത്ഥിക്കുന്ന അനുഭവം കുറഞ്ഞു വരുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് പക്ഷികൾ പോലും അതിന്റെ ക്രിസ്താവിനെ വാഴ്ത്തുമ്പോൾ നമുക്ക് നമ്മുടെ ക്രിസ്താവിനോട് നന്ദി പറയുക, ആരാധിക്കുവാൻ രാവിലെ വൈകിട്ടും കുറഞ്ഞു വെച്ചും പ്രാർത്ഥിക്കുവാനെങ്കിലും കഴിയുന്നില്ലായെങ്കിൽ നമുക്ക് എന്താണ് പ്രത്യേകത? ചില പറയുമായിരിക്കും ജോലിയുണ്ട്, ജോലിയുണ്ട്, വലിയ തിരക്കാണ്, വലിയ കാര്യങ്ങൾ ചെയ്യണം. അതിനിടയ്ക്ക് ഈ 24 മണിക്കും ഇടയ്ക്ക് ഒരു 10 മിനിറ്റ് ദൈവം മുമ്പാകെ ഒന്ന് ചെറുപ്പം ഇല്ലാൻ കഴിഞ്ഞില്ലായിരിക്കും. നമുക്ക് എന്താണ് പിതാവിനോട് ജീവിതത്തിലുള്ള കടമ ജീവിതത്തിലുള്ള പ്രതിബദ്ധത. അതുകൊണ്ട് ഈ അഞ്ചാമതായി ഞാൻ പറഞ്ഞ നിശബ്ദതയിൽ നമുക്ക് നിശബ്ദതയിൽ ഇന്ന് പലപ്പോഴും കാണുന്നത് ശബ്ദ കോലാഹലങ്ങൾക്കിടയിൽ ദൈവത്തെ കാണുവാൻ ആഗ്രഹിക്കുക, അതാണ് നമ്മൾ കാണുന്ന പ്രത്യേകത. വലിയ വലിയ ശബ്ദങ്ങളാണ് വ്യക്തിയത്തിൽ വാചാലമായി പ്രാർത്ഥിക്കുന്നതാണ് പ്രാർത്ഥന എന്ന് അറിഞ്ഞോ അറിയാതെയോ നമ്മുടെ വിശ്വാസികളും നമ്മുടെ മനസ്സിലൊക്കെ ഈ ചിന്തകൾ അല്ല. അവരുടെ കർഷകർ പറയുന്നത് നിശബ്ദതയിൽ ഞാൻ ആരാണെന്ന് അറിയാം, മൗനതയിൽ ഞാൻ മിണ്ടാതെ ഇരുന്ന ദൈവമെന്ന് അറിഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഉറക്കരുതിലെ പ്രത്യേകതയാണ് നിശബ്ദതയിൽ കുറുക എന്ന് പറഞ്ഞാൽ നമുക്ക് ദൈവത്തോട് ഇപ്പോൾ സമയമെങ്കിലും വിജയത്തിലെങ്കിലും പ്രാർത്ഥിക്കുക. ഒരു സമയം കണ്ടെത്തിയാൽ നമ്മുടെ ജീവിതത്തിലും ഉണ്ടാകണം എന്നുള്ളത് മറന്നു പോകരുത്. അതുകൊണ്ടുള്ള അങ്ങനെ പത്രോസ് കാരാഗ്രഹത്തിൽ ഉറങ്ങി നാല് ചങ്ങലകളെ ബന്ധിക്കപ്പെട്ട് കിടക്കുമ്പോൾ പറയുന്നത് പത്രോസ് അവിടെ റോലോസും ചീലോസും പറയുന്നത് കാരാഗ്രഹത്തിൽ ഇവിടെ ഉറങ്ങുകയുള്ളൂ. ആ ഒരു അനുഭവം എന്ന് പറയുന്നത് കർശന മനുഷ്യന്റെ പ്രത്യേകത. അതുകൊണ്ട് നിശബ്ദതയിൽ മാത്രമല്ല എപ്പോഴും ദൈവത്തോട് പ്രാർത്ഥിക്കുന്ന അനുഭവം ഈ പ്രാവിന്റെ പ്രത്യേകതയായി നമ്മളെ ആറാമതായി എന്നോട് പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കാം. ആറാമതായി പ്രാവിന്റെ മറ്റൊരു പ്രത്യേകത, പ്രാവ് എത്ര ദൂരേക്ക് പറന്നു പോയാലും അത് വൈകിട്ട് അതിന്റെ സ്വന്തം ഭവനത്തിലേക്ക് പറഞ്ഞു എടുത്തതറിയാം. പ്രാവ് കുറ്റം കൂടിയാലും നടന്നു ഒറ്റപ്പെട്ടു പോയാലും എവിടെയെങ്കിലും പറന്നു പോയാലും വൈകിട്ട് തിരിച്ച് അതിന്റെ ഭവനത്തിലേക്ക് ഒരു വലിയ സത്യം പ്രതിപ്പിക്കുന്നു. നമ്മുടെ ലോക ജീവിതത്തിൽ കുടുംബം എന്ന് പറയുന്നത് ശിഥിലമായിക്കൊണ്ടിരിക്കുന്ന അനുഭവം കുടുംബം എന്ന് പറയുന്നത് പലപ്പോഴും ദൈവത്തെ പറയുന്നത് വളരെ കോമൺ ആയിട്ടുമാണ്. പ്രത്യേകിച്ച് കാര്യങ്ങൾ ചെയ്യും ഞാൻ ഇടയ്ക്ക് നിന്ന് വായിച്ചു എടുത്ത് പറയുന്ന ദിവസം ഞാൻ വായിച്ച ന്യൂസാണ്. ഭാര്യ ഭർത്താവിന് കാപ്പി ഉണ്ടാക്കി കൊടുത്തപ്പോൾ കാപ്പിക്ക് മധുരം കുറഞ്ഞിരുന്നു. അതേ തുടർന്നുണ്ടായ വഴക്ക് കുടുംബത്തിലെ അവരുടെ വിവാഹ ഭോജനത്തിലേക്ക്. അതുപോലെ പല സംഭവങ്ങളും നമ്മൾ വായിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് കാര്യങ്ങൾ ഇന്ന് പലപ്പോഴും പങ്കുവെക്കുവാനോ കാര്യങ്ങൾ പറയുവാനോ ഭാര്യ ഭർത്താവിനെ മനസ്സിലാക്കുവാനോ കഴിയാത്തൊരു കാലമാണ്. ചിലപ്പോൾ നമ്മൾ കാണുന്നത് ഇന്ന് നമ്മൾ കാണുന്ന ജീവിച്ച് തുടർന്നൊക്കെ പറയുമ്പോൾ അവിടെ കുട്ടികൾ വേണ്ട എന്നൊക്കെ ഒരു ആശയം പലപ്പോഴും നമ്മൾ കാണുന്നുണ്ടെങ്കിലും കുടുംബം എന്ന് പറയുന്നത് കുടുംബമുള്ളതാണ്. അവരുടെ സന്തോഷമുണ്ട്, അതിൻ്റെ ഒരു മനോഹരതയുണ്ട്, അതിൻ്റെ ഒരു സന്തോഷം അനുഭവിക്കുമ്പോൾ മാത്രമേ ആ കുടുംബത്തിന്റെ അനുഭവം എന്താണ് മനസ്സിലാക്കാൻ കഴിയൂ. അതുകൊണ്ട് നമുക്ക് ലോകജീവിതത്തിലൊക്കെ കാണുന്നത് പ്രത്യേകതയാകണം. എവിടെ പോയാലും ജീവിതത്തിൽ നമ്മൾ ഏൽപ്പിച്ചിരിക്കുന്ന കുടുംബത്തിന്റെ ഭദ്രത ഓരോരുത്തരും കാത്തുസൂക്ഷിക്കുക. അത് എവിടെയായിക്കൊള്ളാം, ഏത് സംസ്കാരത്തിലായിരിക്കും, ആ കുടുംബത്തിന്റെ പ്രാധാന്യം ഉൾക്കൊണ്ടുകൊണ്ട് ജീവിതം നയിക്കുവാൻ പ്രത്യേകമായിരിക്കും. അതുകൊണ്ട് പലപ്പോൾ നമുക്ക് അറിഞ്ഞത് എവിടെയെങ്കിലും പോയി അലഞ്ഞിരിക്കുക എന്നുള്ളതല്ല, കുടുംബത്തിന്റെ പ്രത്യേകത ഏറ്റവും ഭാഷ അംഗീകരിക്കുക. അത് നമുക്ക് നേടുന്ന ഒരു പ്രത്യേകത. അത് എവിടെ പോയാലും എനിക്ക് തിരിഞ്ഞ് അതിന്റെ ഭവനത്തിലേക്ക് കടന്നു. പ്രിയമുള്ളവരെ, ഞാനൊരു ഓർത്തയ്ക്കും വളരെ കൊച്ചുകൊച്ചു ആശയങ്ങളാണ്. ഞാൻ വലിയൊരു ഒരു വലിയ തിയോളജിക്കൽ പ്രശ്നം ഒന്നുമില്ല. വളരെ സിമ്പിളായിട്ട് ഭർത്താവിന്റെ പഠിപ്പിച്ചൊരു ആശയത്തെ എന്ന് മനസ്സിലാക്കാൻ ഭർത്താവ് പറയുന്നത് സിസ്റ്റന്മാർ പറയുന്നത് പ്രാവിനെ പോലെ കളങ്കരായി. അതുകൊണ്ട് പ്രാവിന്റെ പ്രത്യേകത ഞാൻ ആറെണ്ണോ ആ പറഞ്ഞത്. അത് വളരെ സിമ്പിളായിട്ട് എന്ന് മനസ്സിലാക്കുക. ഒന്ന് എന്ന് പറഞ്ഞത് പ്രാവ് അശുചി പക്ഷിക്കുകയില്ല. നമ്മുടെ ജീവിതത്തിൽ കാണേണ്ട അടുത്ത് മാത്രമേ നമ്മളെ കാണാൻ സാധിക്കൂ. ചിലരെയൊക്കെ ചില സ്ഥലങ്ങളിൽ ചെയ്യാവല്ലോ വ്യക്തി കണ്ണെടുത്ത് മാത്രമേ കാണുവാൻ പാടുള്ളൂ എന്നുള്ളത്. രണ്ടാമതായി പ്രാവിന്റെ പ്രത്യേകത, അത് അതിന് പറ്റില്ല നാവിനെ നിയന്ത്രിക്കുവാൻ, ഇടചിന്തകളെ നിയന്ത്രിക്കാൻ മറ്റുള്ളവർക്ക് പ്രയാസം ഉണ്ടാക്കാതെ ചിന്തിക്കുവാൻ, പ്രവർത്തിക്കുവാൻ, സംസാരിക്കുവാൻ. മൂന്നാമതായിട്ട് കണ്ണ് കൃത്യ നനവുള്ളതായിരിക്കും. കണ്ണ് മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, കരഞ്ഞു പ്രാർത്ഥിക്കുക, മക്കൾക്ക് വേണ്ടി കരഞ്ഞു പ്രാർത്ഥിക്കുവാൻ മാതാപിതാക്കൾ അങ്ങനെ ആയിരിക്കാം. നാലാമതായി കൂട്ടം കൂടി നടക്കുന്ന സ്വഭാവം ഉണ്ടാകുന്നുണ്ട്. കൂട്ടം കൂടി നടക്കുന്നു ഒരു കൂട്ടായ്മ അനുഭവം കൃത്യ ജീവിതത്തിൽ അത് ഇടവിതലത്തിലായാലും ഇടതുവിതലത്തിലായാലും ഉണ്ടാകാം. അഞ്ചാമതായി ഞാൻ പറഞ്ഞത് നിശബ്ദതയും നിശബ്ദതയും ജീവിതത്തോടെ ഭക്ഷണ ജീവിതം നമ്മൾക്കറിയാം. പരിമല തിരുമേനിയൊക്കെ നമ്മൾ കാണുന്നത് ഇന്ത്യയിൽ പരിമല തിരുമേനി വലിയൊരു മനുഷ്യനുണ്ട്, ചുരുക്കത്തിന്റെ മനുഷ്യൻ. അവരെ ലോകത്തിൽ ഇഷ്ടം കൂടി സൂക്ഷിക്കുവാൻ കാരണം പരിമിതത്തിനുള്ള ഭക്ഷണ ജീവിതമാണ്. അതുകൊണ്ട് ആ അനുഭവത്തിൽ ജീവിതം നയിക്കാൻ കഴിയണം എന്ന് ഉണ്ടാവുന്നു. പ്രധാനമായി ആറാമതായി പറഞ്ഞത് എവിടെ പോയാലും തിരികെ വൈകിട്ട് എത്ര ഭവനത്തേക്ക് എവിടെയായിരുന്നാലും എനിക്ക് എന്റെ ജീവിതം നൽകിയിരിക്കുന്ന അനുഭവങ്ങൾ അങ്ങനെയായി ഉപയോഗിക്കാൻ കഴിയണം എന്നുള്ള ചിന്ത എന്റെ ജീവിതത്തിൽ. അതുകൊണ്ട് ഈ ആശയം നമ്മൾ ഓർക്കുക. പരിശുദ്ധന്മാരെ പറഞ്ഞിരിക്കുന്ന ഉത്തരവാദിത്തം രാവിലെ പോലെ നമ്മുടെ ജീവിതത്തിലും ഈ നിസ്കളന്റെ സ്വഭാവം പിന്നൊരു പ്രത്യേകത തന്നെ ഈ നിസ്കളന്റെ ആ അനുഭവം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം എങ്കിൽ ഈ പറയുന്ന ഈ സ്വഭാവ സവിശേഷതകൾ നമ്മുടെ ജീവിതത്തിലേക്ക് തന്നെ പകർത്തുവാൻ കഴിയണം. നമ്മുടെ കൂട്ടായ്മയിൽ കൂടി ജ്ഞാനപഠനത്തിൽ കൂടി വേദ പുസ്തക പാരായണത്തിൽ കൂടി പ്രാർത്ഥനയിൽ കൂടി ഈ അനുഭവം പ്രായത്തിൽ മാറ്റാൻ പരിചയത്തെ പ്രാർത്ഥിക്കുന്നു. എല്ലാവർക്കും സന്തോഷകരമായി ഈ ജീവിത മൂല്യങ്ങൾ ഉയർത്തിക്കാട്ടുവാൻ പരിശുദ്ധാത്മാവ് എല്ലാ സഹായങ്ങളും എല്ലാത്തെയും പ്രാർത്ഥിക്കുന്നു. നമുക്ക് എല്ലാവർക്കും പുതിയ അനുഗ്രഹത്തിനായിട്ട് മത്സരപ്പെടുത്തുന്നു. ഒരിക്കൽ കൂടി ഈ സാഹചര്യം നൽകിയ സായിയോടും അണിയുടെ അറിയിച്ചുകൊണ്ട്
ായുടെ സുവിശേഷം 10:16 വളരെ സുപരിചിതമായ ഈ വാക്യം എടുത്തുകൊണ്ട് വളരെ നല്ല ഒരു ധ്യാനം. അത് കർത്താവിന്റെ ഗുണങ്ങളെ 6 പ്രധാനപ്പെട്ട ചിന്തകൾ അച്ഛൻ നമുക്ക് പങ്കുവച്ചു. പ്രാവ് പരിശുദ്ധാത്മാവിന്റെ പ്രതീകമായിട്ടാ പുതിയ നിയമസഭ കാണുന്നത്. പരിശുദ്ധാത്മാവിന്റെ തൃത്വത്തിൽ ഇപ്പം പിതാവ് പുത്രൻ പരിശുദ്ധാത്മാവ് യേശുക്രിസ്തുവിന്റെ പ്രതീകമായിട്ട് നമ്മൾ കാണുന്നുണ്ട്. യേശുക്രിസ്തുവിന്റെ പ്രതീകം കുരിശ്, കുരിശാണ് യേശുക്രിസ്തുവിന്റെ പ്രതീകം. പ്രാവ് നിങ്ങൾ അച്ഛന്മാരുടെ കാപ്പയിലൊക്കെ കണ്ടിട്ടില്ലേ, ഒന്നീ ഐതർ കുരിശ് കാണും കാപ്പയുടെ നടക്കേണ്ടാകുള്ള ഐതർ കുരിശ് കാണും അല്ലെങ്കിൽ പ്രാവ് കാണും. അപ്പൊ പിതാവിന്റെ പ്രതീകം എന്താ? പിതാവാണ് ദൈവത്തിന്റെ. അങ്ങനൊരു സംഗതി നമ്മളൊരു ഒരു സിമ്പിൾ സാധാരണ ഉപയോഗിക്കാറില്ല. പഴയ നിയമത്തിൽ പിതാവാം ദൈവത്തിന്റെ പ്രതീകമായിട്ട് എപ്പോഴും പറയുന്ന സൈന്യങ്ങളുടെ യഹോവേ, യഹോവ എന്ന് പറയുന്നത് ഇസ്രായേലിന്റെ സൈന്യങ്ങളുടെ യഹോവ എന്നുള്ളതാണ്. പക്ഷെ അത് ഇസ്രായേൽ എന്ന് പറയുന്ന ഒരു രാജ്യത്തിന്റെ കോണ്ടെക്സ്റ്റിൽ പറയുന്നതാണെങ്കിലും യഹോവയുടെ പ്രതീകമായിട്ട് പ്രാർത്ഥനക്കാരൻ അല്ലെങ്കിൽ സങ്കീർത്തനക്കാരൻ പറയുന്ന യഹോവേന്റെ ഇടയനാകുന്നു. ഇടയൻ എന്നുള്ളതാണ്, ഇടയൻ എന്നുള്ളതാണ് യഹോവയുടെ പ്രതീകം. പിതാവാം ദൈവത്തിന്റെ പ്രതീകമായിട്ട് പറയുന്നു ഇടയൻ എന്നുള്ളതാണ്. സൈന്യങ്ങളുടെ യഹോവ എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള കോൺസെപ്റ്റ് ഒക്കെ ഉണ്ടെങ്കിലും അത് ഈ അതിനകത്ത് രണ്ടും ഞാൻ പറഞ്ഞിട്ടില്ലേ, ഈ ഈ പഴയ നിയമം എന്ന് പറയുന്ന പൊളിറ്റിക്കൽ ഹിസ്റ്ററിയും തിയോളജിക്കൽ ചരിത്രവും കൂടെ ഒന്നിച്ച് കിടക്കുന്ന, മെർജ് ചെയ്ത് കിടക്കുന്ന. അപ്പൊ ഇസ്രായേലിന്റെ പൊളിറ്റിക്കൽ ഹിസ്റ്ററി പറയുമ്പം അതിന്റെ യുദ്ധം ഇസ്രായേലിന് വേണ്ടി യുദ്ധം ചെയ്യുന്ന യഹോവ ആരാ? സൈന്യങ്ങളുടെ യഹോവ, സൈന്യങ്ങളുടെ യഹോവ. എന്നാൽ അതിന്റെ തിയോളജിക്കൽ ചരിത്രം പറയുമ്പോ, ഹിസ്റ്ററി പറയുമ്പോ, ഇസ്രായേലിന്റെ ഇസ്രായേൽ ജനത്തിന്റെ ഇസ്രായേൽ എന്താ? ആടുകളാ. യഹോവ എന്താ? ഇടയനാ. അപ്പൊ അങ്ങനെ ഇടയൻ. അപ്പം പിതാവാം ദൈവത്തിന്റെ ഒരു സിമ്പൽ എന്ന് നമ്മൾ പറയുകയാണെങ്കിൽ എന്താ? ഇടയൻ എന്നുള്ളതാ. ഇടയൻ, യഹോവ ഇടയനാകുന്നു. യേശുക്രിസ്തുവിന്റെ സിമ്പലായിട്ട് നമ്മൾ കാണുന്ന എന്താ? കുരിശ. പരിശുദ്ധാത്മാവിന്റെ പ്രതീകമായിട്ട് പ്രാവ്. കാര്യം കർത്താവ് മാമോദീസ മുങ്ങുമ്പോഴൊക്കെ പരിശുദ്ധാത്മാവ് പ്രാവെന്ന പോലെ. അപ്പൊ അതുകൊണ്ട് ആ പ്രാവ് പരിശുദ്ധാത്മാവിന്റെ പ്രതീകമായിട്ട് വരാൻ തക്കവണ്ണം അതിനെ തെരഞ്ഞെടുക്കാൻ എന്തെങ്കിലും ഒരു റീസൺ കാണുമല്ലോ, അല്ലേ? കാണുമല്ലോ. മറ്റു പക്ഷികളിൽ നിന്ന് എന്തുകൊണ്ടൊരു കാക്കയെ, കഴുകൻ എന്നൊക്കെ പറയുന്നതേ വളരെ അല്ലേ, വളരെ ഉയരത്തിൽ പറക്കുന്നത് വളരെ ശക്തനും ഒക്കെ അല്ലേ, ഈ പരുന്തും കഴുകനും ഒക്കെ അല്ലേ. അപ്പൊ പക്ഷെ അങ്ങനെയുള്ള പക്ഷികളെ ഒന്നും എടുക്കാതെ, അല്ലെങ്കിൽ നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടതാണല്ലോ നമ്മൾ പരമിൻ ഉണ്ടായിരുന്ന മയിൽ അല്ലെ, പീകോക്ക് ഒക്കെ പറഞ്ഞ നല്ല നല്ല പക്ഷിയല്ലായിരുന്നു അല്ലേ? പീകോക്ക് ഒക്കെ ആയിരുന്നെങ്കിൽ അതൊക്കെ നല്ല ഫീലിയൊക്കെ വിടർത്തിയൊക്കെ നിൽക്കുന്നു അങ്ങനെ അല്ല. അത് എന്ത് സുന്ദരന്മാരായ, എന്ത് സുന്ദര സൗന്ദര്യമുള്ള പക്ഷികൾ വേറെ ഒരുപാടുണ്ടല്ലേ. അപ്പൊ അതൊന്നും പരിശുദ്ധാത്മാവിന്റെ പ്രതീകമായി വരാഞ്ഞതിന്റെ കാരണം, പരിശുദ്ധാത്മാവിന്റെ പ്രതീകമായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ട പക്ഷി അത് അതിന്റെ ബാഹ്യമായ സൗന്ദര്യത്തിന്റെ അല്ല, മറിച്ച് അച്ചീ പറഞ്ഞ അതിന്റെ ശ്രേഷ്ഠമായ ക്വാളിറ്റീസ് കൊണ്ടാണ് അത് പരിശുദ്ധാത്മാവിന്റെ പ്രതീകമായിട്ട് മാറിയത്. അങ്ങനെ പരിശുദ്ധാത്മാവിനെയും ധരിച്ച് നിങ്ങൾ പുറത്തു പോകുമ്പോ ശിഷ്യന്മാരോട് പറയാ, നിങ്ങളെല്ലാം കൂടെ എരിശിലേമി കൂടിയിരുന്ന് അവിടുന്ന് പരിശുദ്ധാത്മാവിനെയും ധരിച്ച് നിങ്ങൾ എന്ത് ചെയ്യാൻ പോവാ? ആ പോകുമ്പോ ഈ ആത്മ പ്രാവിനെ പോലെ ആയിരിക്കണം നിങ്ങൾ, പ്രാവിനെ പോലെ ആയിരിക്കണം നിങ്ങൾ. അങ്ങനെ നിങ്ങൾ പോകുമ്പോ പരിശുദ്ധാത്മാവിനെ ഉൾക്കൊണ്ടുകൊണ്ടാണല്ലോ പോകുന്നത്. അതിനെയും പ്രാപിച്ച് ലോകത്തിന്റെ എന്താ പറഞ്ഞിരിക്കുന്നത്, അപ്പോസ്തല പ്രവൃത്തികൾ ഒന്നാം അധ്യായത്തിൽ അവർ എരുസലേമിൽ കൂടിയിരിക്കുന്നതിന്റെ കാരണം അവർ തന്നെ പറയുന്നുണ്ട്. അപ്പോസ്തലന്മാർ തന്നെ പറയുന്നുണ്ട് എരുസലേമിൽ കൂടിയിരിക്കുന്നതിന്റെ കാരണം അവർ പറയുന്നുണ്ട്. എന്താ, ഞങ്ങളെല്ലാവരും ഇവിടെ കൂടിയിരിക്കുക, എന്തിനാ, ആത്മാവിനെ പ്രാപിപ്പാൻ. കർത്താവ് അങ്ങനെ പറഞ്ഞു, കർത്താവ് ഞങ്ങളോട് പറഞ്ഞു, നിങ്ങളിവിടെ ഇങ്ങനെ കൂടിയിരുന്ന് ആത്മാവിനെ പ്രാപിച്ച്, അങ്ങനെ ആത്മാവിനെ പ്രാപിച്ചു കഴിഞ്ഞ് നിങ്ങൾ എന്ത് ചെയ്യണം എന്നാ പറയുന്നേ, നിങ്ങൾ ലോകത്തിന്റെ നാനാ സ്ഥലത്തും പോയി എന്റെ സാക്ഷികളാകുവിൻ, എന്റെ സാക്ഷികളാകുവിൻ. നിങ്ങൾ അവിടെ എല്ലായിടവും പോയി എന്റെ സാക്ഷികളാകണം. എങ്ങനെയാ, പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചതിന് ശേഷം പോകണം. അങ്ങനെ സാക്ഷികളാകാൻ പോകുമ്പോ എങ്ങനെയായിരിക്കണം എന്നാ പറഞ്ഞേ, നിങ്ങൾ പ്രാവിനെ പോലെ ആയിരിക്കണം. സാക്ഷികളാകാൻ പോകുമ്പോൾ നിങ്ങൾ, അല്ലെങ്കിൽ നാം സമൂഹത്തിൽ നല്ല സാക്ഷികളായിരിക്കണമെങ്കിൽ അച്ഛനീ പറഞ്ഞ ഈ ഗുണങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ ഈ ജീവിതത്തിൽ ഉണ്ടാകണം. ഈ ജീവിതത്തിൽ നമുക്ക് ഈ ഈ ഗുണങ്ങളൊക്കെ നമുക്കുണ്ടാകുമ്പോൾ മാത്രമേ പാമ്പിനെ പോലെ ബുദ്ധിയുള്ളൂ. രാത്രിന്തിനാ അങ്ങനെ പറഞ്ഞതെന്ന് ചിലപ്പോൾ തോന്നാറുണ്ടല്ലേ. പാമ്പിനെ പോലെ ബുദ്ധിയുള്ളവരും ഈ അടുത്ത സമയത്ത് എനിക്ക് തോന്നി ഐസക്കച്ചനാണെന്ന് തോന്നുന്നു, എന്നെ കേൾപ്പിച്ച ഒരു ബാലകൃഷ്ണൻ അങ്ങോട്ട് പറയുന്ന ഒരാൾ പ്രസംഗം കേൾപ്പിച്ചല്ലോ, യേശു ബൈബിളിനകത്തൊക്കെ പറഞ്ഞുകൊണ്ട്. നിങ്ങൾ കേട്ടാണോ അത്? ആ അദ്ദേഹം പറയുന്നു വേദപുസ്തകത്തിലെ, ആ വേദപുസ്തകത്തിൽ മത്തായി ശ്ലീഹായുടെ സുവിശേഷം 10:16 പുള്ളി പറഞ്ഞു, പാമ്പിനെ പോലെ നാവിൽ വിഷവും വെച്ചുകൊണ്ട് നിങ്ങൾ അല്ലേ, അങ്ങനെ അദ്ദേഹം പറഞ്ഞു. ഇതൊരു നല്ല ട്രാൻസ്ലേഷനാ. പാമ്പിനെ പോലെ ബുദ്ധിയുള്ളവരായിരിക്കും എന്ന് പറഞ്ഞപ്പോ അവിടെ പറഞ്ഞേ പാമ്പിനെ പോലെ വിഷമുള്ള. ഈ പാമ്പിന്റെ ബുദ്ധിയെ പറ്റി എനിക്കറിയത്തില്ല, അതിന് പാമ്പിന് വലിയ ബുദ്ധിയുള്ളതായിരിക്കും. നമ്മുടെ ഈ അരുപാലേച്ചൻ പണ്ട് പറഞ്ഞ് ഞാൻ ഓർക്കുന്നുണ്ട്, പാമ്പിന്റെ ബുദ്ധിയെ പറ്റി അച്ഛൻ പറഞ്ഞ എന്താന്നറിയാം, പാമ്പൊരിക്കലും അത് അത് അതിനെ ആരെങ്കിലും കൊല്ലാനായിട്ട് വരുമ്പോൾ അതിന്റെ തല അത് സൂക്ഷിക്കും, തലയിൽ അടി കൊള്ളാതിരിക്കാൻ അത് സൂക്ഷിക്കും, തലയ്ക്ക് പ്രശ്നം ഉണ്ടാകാതിരിക്കാൻ അത് സൃഷ്ടിക്കും. അതാ പാമ്പിന്റെ ബുദ്ധിയുടെ പ്രത്യേകതയായിട്ട് അച്ഛൻ എവിടെയോ പറഞ്ഞു ഞാൻ ചോദിച്ചു. അപ്പൊ അത് അതുകൊണ്ടാണ് ക്രിസ്തു പറഞ്ഞത് പാമ്പിനെ പോലെ ബുദ്ധിയുള്ളവരായിരിക്കണം, തല സൂക്ഷിക്കണം. നമ്മൾ അത് അതുകൊണ്ടാണ് തല തല അത് പാമ്പ് തല സൂക്ഷിക്കും. കാര്യം അതിന്റെ ഈ ശരീരം ഇത്രയും നീളമുള്ള സംഗതിയല്ലേ, അത്രയും നീളമുള്ള സംഗതിയാണെങ്കിലും അതിന്റെ ജീവൻ നിലനിർത്താൻ വേണ്ടി അതെപ്പോഴും അത് തല മാക്സിമം സൂക്ഷിക്കും. നമ്മളിപ്പോ അതിനെ അടിക്കാൻ പോകുമ്പോ എവിടെ അടിക്കാൻ തോന്നുന്നു, അതിന് തലയും നോക്കിക്കൊണ്ട പോ, തലയും നോക്കിക്കൊണ്ട നമ്മൾ പോകുന്നത്. അപ്പൊ അങ്ങനെ തല ഉയർന്നു വരുന്ന സന്ദർഭത്തിൽ, പക്ഷെ അത് അങ്ങനെ നമ്മൾ നോക്കിയിരിക്കണം ഈ തലയൊന്ന് കിട്ടാൻ വേണ്ടി. കാരണം അത് തലയിങ്ങനെ അത് സൂക്ഷിക്കും, അത് മാറ്റിക്കൊണ്ടിരിക്കും, തല മാറ്റിക്കൊണ്ടിരിക്കുന്ന കാര്യം അവിടെയാണ് ജീവൻ എന്നുള്ളത്, പ്രാധാന്യമുള്ളത് അതാണെന്നുള്ളത് അതിന് അറിയാം. അതുകൊണ്ട് തല സൂക്ഷിക്കണം എന്നുള്ളത്. ഇന്ന് പക്ഷേ യാസിനിയ സമൂഹത്തിൽ ഈ പാമ്പിനെ പോലെ, ഈ പ്രാവിനെ പഠിക്കുന്ന പോലെ തന്നെ പ്രാധാന്യമുള്ളതാണ് ഈ പാമ്പിനെ പറ്റിയും പഠിക്കണം അതിന്. കാരണം ഇന്ന് മനുഷ്യൻ ഏറ്റവും ശ്രദ്ധിക്കുന്ന ശരീരത്തിലെ ഭാഗം തലയെന്ന് പോലെ, അവന് താല്പര്യമുള്ളത് മറ്റ് വിഷയങ്ങളാണ്. മനുഷ്യന്റെ ശരീരത്തിലെ തല സൂക്ഷിക്കുക എന്നുള്ളതല്ല, തല തല മനുഷ്യന്റെ തലയെന്ന് പറയുന്നതും, മനുഷ്യന്റെ തലയെന്ന് പറയുന്നത് അത് 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 സാധാരണ നമുക്കറിയത്തില്ല, നിങ്ങൾക്കറിയത്തില്ല. ഈ ഞാൻ പറഞ്ഞിട്ടുള്ളതാ, ഈ അമ്മ മറ്റു പശുക്കളും മൃഗങ്ങളും ഒക്കെ പ്രസവിക്കുന്ന പോലെയല്ല അമ്മ മനുഷ്യനെ പ്രസവിക്കുന്നത്. അമ്മ മനുഷ്യനെ പ്രസവിക്കുമ്പോഴാണ്, ഒരു സ്ത്രീ മനുഷ്യനെ പ്രസവിക്കുമ്പോഴാണ് ഭയങ്കര വേദന. അതേസമയം പശു ഒക്കെ പ്രസവിക്കും, അങ്ങനെ വേദനയില്ല, അതിന് വേദനയില്ല. അത് വേദന പറയാത്തോണ്ടാണെന്ന് നിങ്ങൾ പറയാം, അതൊന്നുമല്ല, അതിന് അങ്ങനെ വേദനയുണ്ട്. കാര്യം അതിന്റെ ശരീരം മുറിയുന്നില്ല. അമ്മ പ്രസവിക്കുമ്പോ, സ്ത്രീ പ്രസവിക്കുമ്പോ ശരീരം മുറിയും. ശരീരം മുറിയുന്നതിന്റെ കാര്യം എന്താണെന്നറിയാമോ, തല വലുതാ, തല വലുതാ, തല വലുതാ. തല വലുതായത് കൊണ്ടാണ് അമ്മ ഒരു കുഞ്ഞിനെ പ്രസവിക്കുമ്പോ ശരീരം മുറിയുന്നു. ശരീരം മുറിഞ്ഞ് അമ്മ ഭയങ്കരമായ വേദന എടുക്കും. അങ്ങനെ തല വലുതായ ഒരു കുഞ്ഞിനെ അമ്മ പ്രസവിച്ച് ഭയങ്കരമായ വേദന എടുക്കുമ്പോഴും അമ്മ അമ്മയ്ക്ക് സന്തോഷമാ. എന്താണെന്നറിയാമോ, ബുദ്ധിയുള്ള ഒരു കുഞ്ഞിനെയാണല്ലോ ഞാൻ പ്രസവിച്ചത്. ചിന്തിക്കുന്ന തല സൂക്ഷിക്കുന്ന ഒരു കുഞ്ഞിനെയാണല്ലോ പ്രസവിച്ചത് എന്നുള്ളത് കൊണ്ട് അമ്മ അമ്മ സന്തോഷമാണ് അല്ലേ. അമ്മക്ക് അമ്മ നിലവിളിക്കുന്നുണ്ടെങ്കിലും ആ മുഖത്തെ സന്തോഷത്തോടു കൂടിയാണ് ഈ കുഞ്ഞിനെ അന്വേഷിക്കുന്നത് അമ്മ.
കാര്യം ബുദ്ധിയുള്ളതാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നാം തല ഇന്ന് ശ്രദ്ധിക്കുന്നില്ല, തല ശ്രദ്ധിക്കുന്നില്ല. തല ശ്രദ്ധിക്കുന്ന ഒരു സമൂഹമായിട്ട് മനുഷ്യവർഗം, മനുഷ്യൻ ഇന്ന് ശ്രദ്ധിക്കുന്ന മറ്റ് പല വികാരങ്ങളെയും ശരീരത്തിന്റെ ആവശ്യങ്ങളെയാണ്. തലയെ പറ്റിയുള്ള ബുദ്ധിയുള്ള ചിന്തിക്കുന്ന എന്നുള്ളത് നമ്മൾ ശ്രദ്ധിക്കേണ്ട സംഗതി. അതുകൊണ്ട് പാമ്പിനെ പറ്റിയുള്ള പഠനവും, ക്രിസ്തു എന്തുകൊണ്ട് പാമ്പിനെ പറ്റി പറഞ്ഞു, പാമ്പിനെ പോലെ ബുദ്ധിയുള്ളവരായിരിക്കും, നിന്റെ ശരീരത്തിന്റെ മറ്റ് താല്പര്യങ്ങളെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയുള്ള, നിന്റെ ലൗകികമായ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്നതിന് വേണ്ടി ഉള്ള നിന്റെ ഈ നെട്ടോട്ടത്തിനിടയിൽ നിന്നെ സൃഷ്ടിച്ച മറ്റ് ജീവികളിൽ നിന്നും വ്യത്യസ്തമായി നിന്നെ സൃഷ്ടിച്ച, ബുദ്ധിപൂർവ്വം സൃഷ്ടിച്ച, ബുദ്ധി ഉപയോഗിച്ച് ജീവിക്കാൻ പഠിപ്പിച്ച, നിന്റെ തല സൂക്ഷിക്കാൻ സംരക്ഷിക്കാൻ നിനക്ക് സാധിക്കുന്നുണ്ടോ എന്നുള്ളത് അത് നമ്മൾ പഠിക്കേണ്ട ഒരു, അത് അതിന് ചിന്തിക്കേണ്ട ഒരു സംഗതി. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത് നീ പാമ്പിനെ പോലെ ബുദ്ധിയുള്ളവരായിരിക്കണം. അല്ലാതെ ബാലകൃഷ്ണൻ പറഞ്ഞ പോലെ പാമ്പ് വായിൽ വിഷത്തിന്റെ കാര്യമല്ല, നാവിലെ വിഷത്തിന്റെ കാര്യമല്ല, പാമ്പിന്റെ തലയുടെ കാര്യമാണ് പറഞ്ഞത്, ബുദ്ധിയുടെ കാര്യമാണ് പറഞ്ഞത്, വിഷത്തിന്റെ കാര്യമല്ല പറഞ്ഞത്. പാമ്പിനെ പോലെ നീ ബുദ്ധി, നീ തല സൂക്ഷിക്കുന്നതായിരിക്കണം. തല സൂക്ഷിക്കുക എന്ന് പറഞ്ഞാൽ നീ ബുദ്ധിപൂർവ്വം ജീവിക്കുന്നവനായിരിക്കണം, ബുദ്ധി അനുസരിച്ച് ജീവിക്കുന്നതായിരിക്കണം. നമ്മുടെ ക്രിസോസ്റ്റം തിരുമേനി പറഞ്ഞ കഥ കേട്ടിട്ടില്ലേ? ക്രിസോസ്റ്റം തിരുമേനി, നമ്മുടെ മാർത്തോമാ സഭയിലെ ക്രിസോസ്റ്റം തിരുമേനി ബുദ്ധിയെപ്പറ്റി, ഇപ്പോഴത്തെ പുതിയ തലമുറയുടെ ബുദ്ധിയെപ്പറ്റി പറഞ്ഞ കഥയാ തിരുമേനി. ഒരിക്കലേ ഒരിടത്ത് നിന്നപ്പോ ഒരു പയ്യന്റെ കഥ കേട്ടു. ഒരു പയ്യൻ സ്കൂളിൽ പഠിക്കുന്ന പയ്യനാണ്, കൊച്ചു പയ്യനാ. അവൻ വലിയൊരു എരുമയെ കണ്ടു, ബഫല്ലോ ഇല്ലേ, ഒരു ബഫല്ലോ കണ്ടു. അപ്പൊ ഈ ബഫല്ലോ, അവിടെ ബഫല്ലോയുടെ കൊമ്പ് നിങ്ങൾ കണ്ടിട്ടോ, അതിന്റെ ഫോം കണ്ടിട്ടുണ്ടോ? അതെന്തോ, അത് ലോങ്ങാ, ലോങ് ആയിട്ട് ഇങ്ങനെ വണ്ട് വളഞ്ഞ് ഇങ്ങനെ ഇരിക്കും. അപ്പൊ ഈ ബഫലോയുടെ ഈ ഹോൺ, ഇതിന്റെ കൊമ്പ് ഇതിങ്ങനെ വളഞ്ഞു വന്ന് അതൊരു സർക്കിൾ ഫോം ചെയ്ത് മുട്ടിയിരിക്കുക രണ്ടെണ്ണം കൂടെ. അപ്പൊ ഏവൻ ഇത് വലിയ ഇഷ്ടമായിട്ട് തോന്നി, ഏവൻ ഇതിന്റെ കുറെ ഇങ്ങനെ നടക്കാൻ രണ്ടു ദിവസമായിട്ട് ഈ കൊമ്പ് ഇങ്ങനെ മുട്ടി ഇങ്ങനെ വളഞ്ഞ് ഇങ്ങനെ ഇരിക്കുന്നു. ഏവനിങ്ങനെ പെരുമയുടെ കൂടെ നടന്ന് കടന്ന് കടന്നേ ഏവൻ ഒരു ദിവസം രണ്ടു മൂന്ന് ദിവസം കഴിഞ്ഞപ്പോ ഏവൻ ഈ ഈ ഈ വളയത്തിനകത്തൂടെ കൊണ്ടു ചെന്ന് തലയിട്ടു, അതിനകത്തൂടെ കയറി, ഏവൻ അതിനകത്തൂടെ കയറാൻ പറ്റുമെന്ന് നോക്കി എരുമയുടെ തലയ്ക്കകത്തൂടെ. അപ്പൊ കയറിയപ്പോള് എരുമ പേടിച്ചുപോയി, എരുമ ഓടി. അപ്പൊ ഏവൻ ഇതിനകത്ത് ഇങ്ങനെ തൂങ്ങിക്കിടക്കുക, നാട്ടുകാരെല്ലാം കൂടെ ഈ എരുമ പിടിച്ചു കെട്ടിയിട്ട് ചെറുക്കനെ ഇതിനകത്തുനിന്ന് വലിച്ചൂരി എടുത്തു. വലിച്ചൂരി എടുത്തപ്പോ ഒരു അമ്മ അവനോട് ചോദിച്ചു, എന്നാലും എന്റെ മോനെ നിനക്കൊരു ബുദ്ധി ഇല്ലാതായി പോയല്ലോ, ആരെങ്കിലും എരുമയുടെ കൊമ്പിനകത്ത് തല കൊണ്ടു വെക്കോ? അപ്പൊ അവൻ ഉടനെ പറഞ്ഞു, ബുദ്ധി ഇല്ലെന്നോ, ഞാൻ മൂന്ന് ദിവസമായിട്ട് ചിന്തിച്ചോണ്ടിരിക്കുക, മുമ്പിൽ കൂടെ തലയിടണോ പുറകെ കൂടെ തലയിടണോ? അപ്പൊ ഈ ഇത് ക്രിസോസ്റ്റം തിരുമേനി പറഞ്ഞ കഥയാ, നമ്മുടെ ബുദ്ധിയുടെ പറ്റിയേ പറഞ്ഞേ. നമ്മളിപ്പം ചിന്തിക്കുന്നത് ഈ ഇങ്ങനെയുള്ള ബുദ്ധിയ, നമ്മുടെ ഈ ഇമ്മീഡിയറ്റ് പ്ലഷേഴ്സിനെ പറ്റിയല്ല, അതാ ബുദ്ധിയുടെ വിഷയം എന്ന് പറയാം. നമ്മളെപ്പോഴും ചിന്തിക്കുന്ന നമ്മുടെ ഇമ്മീഡിയറ്റ് പ്ലഷേഴ്സാ, നമുക്ക് കൗതുകം എന്ന് തോന്നുന്നതാ നമ്മുടെ ബുദ്ധിയിൽ എപ്പോഴും വരുന്ന സംഗതി. ആ ബുദ്ധിയെ പറ്റിയല്ല പറയുന്നത്, ആ ബുദ്ധിയെ പറ്റിയല്ല. ജീവന് വേണ്ടിയുള്ള ബുദ്ധിപൂർവ്വം പ്രവർത്തിക്കുന്ന കാര്യമാ പാമ്പിന്റെ ബുദ്ധി എന്ന് പറയുന്നത്. ജീവന് വേണ്ടി നമ്മുടെ ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള, നമ്മുടെ കൗതുകകരമായിട്ടുള്ള കാര്യങ്ങൾ സാധിക്കുന്നതിന് വേണ്ടി നമ്മൾ ബുദ്ധി ഉപയോഗിക്കുന്നതിന്റെ കഥയാ, അതാ നമ്മുടെ ഇപ്പോഴത്തെ ബുദ്ധി. അത് വളരെ ഭംഗിയായിട്ട് ക്രിസോസ്റ്റം തിരുമേനി ഉണ്ടായി പറഞ്ഞ കഥ, അത് വളരെ കറക്റ്റായിട്ടുള്ള ഒരു കഥയായിട്ട് എനിക്ക് തോന്നിയത്. ഞാനതൊരിക്കലും മറക്കാതെ ഇങ്ങനെ വല്ലപ്പോഴൊക്കെ പ്രസംഗിക്കാൻ പറയുന്നു. അതാണ് നമ്മുടെ ഇപ്പോഴത്തെ ബുദ്ധി, നമ്മുടെ നാം ചിന്തിക്കുന്ന ബുദ്ധിയൊക്കെ എങ്ങനെയുള്ളത്. പക്ഷേ ബുദ്ധി എന്ന് പറയുന്നത് ജീവൻ നിലനിർത്തുന്നതിനുമുണ്ട്, ജീവന് വേണ്ടിയുള്ള ഓട്ടം, ജീവിതത്തിന് വേണ്ടിയുള്ള ആ ബുദ്ധിയാണ് പ്രധാനമായിട്ടുള്ളത്. അതുകൊണ്ട് പ്രാവും പാമ്പും ഒക്കെ ക്രിസ്തു നമ്മുടെ ജീവിതത്തിലെ പാഠമായിരിക്കേണ്ട കൊണ്ടും നമ്മെ പഠിപ്പിച്ചത്, അത് നമ്മൾ ഗൗരവമായിട്ട് തന്നെ പഠിക്കുകയും ധ്യാനിക്കുകയൊക്കെ ചെയ്യേണ്ട ചിന്തകളാണ് എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് ഈ ഒരു ചിന്ത പങ്കുവെച്ച ബഹുമാനപ്പെട്ട തോമസ് റോബിനസിനോടുള്ള സന്തോഷവും നന്ദിയും ഒരിക്കൽ കൂടി അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. ഇപ്പോൾ ഗായക സംഘം ഗാനം ആലപിക്കുന്നതും തുടർന്ന് മധ്യസ്ഥ പ്രാർത്ഥന നടത്തുന്നതുമായിരിക്കും.
രോഗികളെ ഓർക്കാനുള്ള പേരുകള് നമ്മളിസ്ഥലം ഓർക്കാനുള്ള രൂപേന ഡാനിയൽ ആളുകളെ ഓർക്കുക, അതോടൊപ്പം തന്നെ ആലീസ്, ജോൺസി, മൊഴി, താമരവേലിൽ മറ്റാരെങ്കിലും നമ്മുടെ ഓർമ്മയിലുണ്ടെങ്കിൽ അവരുടെ സൗഖ്യത്തിനായിട്ട് നമുക്ക്
എന്നെ തന്നെ സന്നിധിയിൽ
കാഴ്ചയടപ്പാലും ബാധ എന്നെ നിനക്കു സുഗന്ധമതായി അർപ്പിപ്പാലും കൃപ ചെയ്യുക എന്നാലിൻ തിരുവുമ്പിൽ ആത്മശരീര മനസ്സുകളെ ശോഭകലന്ന വിളക്കുകളായി ഞാൻ കത്തിപ്പാറാകണമേ ആത്മശരീര മനസ്സുകളായി എന്നോട് തിരുമുൽക്കാഴ്ചകളെ പാദസുദാശ്വാസം പ്രദനെ അൻപോടു കൈ കൊണ്ടിടണമേ സ്വർഗസ്ഥിതാവേ മനഃപശുദ്ധി വരുത്തണമേ ദേവസുദാനീയന്നാപ്പിന്നു വിശുദ്ധി വരുത്തണമേ ആശ്വാസ പ്രദനാകുന്ന പരിശുദ്ധാത്മാവേയേഹാവശേഷം കൃപയാലേ പരിപാപനമാക്കിടണമേ അന്ത്യദിനത്തിൽ നാദാമീ സന്തോഷിപ്പിക്കണമെന്നെ ആത്മശരീര മനസ്സുകൾ
പ്രാർത്ഥിക്കാം. ചെന്നായ്ക്കളുടെ നടുവിൽ ആടിനെ പോലെ ഞാൻ നിങ്ങളെ അയക്കുന്നു. ആകയാൽ പ്രാവിനെ പോലെ ബുദ്ധിയുള്ളവരും പാമ്പിനെ പോലെ ബുദ്ധിയുള്ളവരും പ്രാവിനെ പോലെ കളങ്കമില്ലാത്തവരും ആയിരിക്കും. ഞങ്ങളോട് അരളി ചെയ്ത് കൽപ്പിക്കുകയും ഞങ്ങളുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുവാൻ ശിഷ്യ സമൂഹത്തിന് നൽകിയ ഉപദേശത്തിലൂടെ വചനത്തിന്റെ അനുഭവത്തിലൂടെ ഞങ്ങൾക്ക് ഇന്നും കേൾക്കുവാൻ തക്കവണ്ണം വലിയൊരവസരം ഒരുക്കി തന്ന ദൈവമായ കർത്താവെ, നല്ല ദിവസത്തിനായിട്ട് ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു. ലഭിക്കപ്പെട്ട പരിശുദ്ധാത്മാവിന്റെ അനുഗ്രഹീതമായ പ്രേരണകൾ പ്രകാശം ഞങ്ങളുടെ ജീവിതത്തിൽ നിലനിർത്തുവാനും ആ പ്രകാശത്തിൽ ജീവിപ്പാനും തക്കവണ്ണം കർത്താവെ ഞങ്ങൾക്ക് വഴിയൊരുക്കണമേ. ഞങ്ങളുടെ സഭയും സഭയെ നയിക്കുന്ന പരിശുദ്ധ പിതാവിനെയും ഞങ്ങളുടെ മേൽപ്പെട്ടക്കാരെയും ഈ ഭദ്രാസനത്തെയും ഞങ്ങൾക്ക് നേതൃത്വം നൽകുന്ന അഭിമന്യ തിരുമേനിയെയും ഈ ഭദ്രാസനത്തിനും അതിന്റെ ചെറുതും വലുതുമായ പ്രവർത്തനങ്ങൾക്കും വേണ്ടി നേതൃത്വം നൽകുന്ന വൈദിക ശ്രേഷ്ഠരെയും അൽമായരെയും ഇടവകകളിലായി കടന്നു വന്ന് ദൈവവിശ്വാസത്തിൽ ജീവിക്കുന്ന പ്രിയപ്പെട്ടവരെയും പ്രത്യേകിച്ച് ഇന്ന് ഈ വചന കേൾവിയുടെ അനുഗ്രഹങ്ങളെ പങ്കുവച്ച് വിവിധ സ്ഥലങ്ങളിലായിരുന്നു കൊണ്ട് ഈ പ്രാർത്ഥനയിൽ ഒത്തുചേർന്ന എല്ലാ പ്രിയപ്പെട്ട മക്കളെയും അവരുടെ കുടുംബങ്ങളെയും കുഞ്ഞുങ്ങളെയും ദൈവസന്നിധിയിൽ സമർപ്പിക്കുന്നു. വചന കേൾവി ഞങ്ങൾക്കായി ഒരുക്കി തന്ന അഭിഷിക്തനു വേണ്ടി പ്രാർത്ഥിക്കുന്നു. ദൈവം അദ്ദേഹത്തിന്റെ ഈ പ്രദേശത്തുള്ള സന്ദർശന വേളകളിൽ വിവിധ വിശ്വാസ സമൂഹങ്ങളോടും ആധ്യാത്മിക ശുശ്രൂഷകളോടും ഇടപെടുവാൻ അവസരം ലഭിക്കുമ്പോൾ ഇതുപോലെ ധന്യമായ ചിന്തകൾ തുടർന്നും പങ്കുവെക്കുവാൻ ദൈവം അവസരം കൊടുക്കുകയും വിനിയോഗിക്കുകയും ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവമായ കർത്താവെ, രോഗികളായിരിക്കുന്ന ഞങ്ങളുടെ പ്രിയ സഹോദരങ്ങളെ ദൈവസന്നിധിയിൽ ഓർക്കുന്നു. ദൈവകൃപ കൊണ്ടും കർത്താവിന്റെ കാരുണ്യം കൊണ്ടും അറിയപ്പെടുവാനും അവർ പൊഴിക്കുന്ന കണ്ണുനീരുകൾ, അവരുടെ കുടുംബാംഗങ്ങൾ കഴിക്കുന്നതായ പ്രാർത്ഥനകൾ, ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന അപേക്ഷകൾ, ഇതൊക്കെ ദൈവം തമ്പുരാൻ ചെവിക്കൊള്ളുവാൻ തക്ക വണ്ണം കരുണ കാണിക്കണമേ എന്ന് അപേക്ഷിക്കുന്നു. പ്രാവിന്റെ പ്രത്യേകതകളെ പഠിക്കുവാനും ഞങ്ങളുടെ ജീവിതത്തിന് അത് വിലപ്പെട്ടതാണെന്നും അത് ആധികാരികമാണെന്നും സമൂഹത്തിന് അതുമൂലം നന്മ ലഭിക്കപ്പെടുമെന്നും വ്യക്തി ജീവിതം ക്രിസ്തുവിനോടുള്ള ബന്ധത്തിൽ കൂടുതൽ ചേർക്കപ്പെടുമെന്നും വിവിധങ്ങളായ 6 പ്രധാനപ്പെട്ട കാര്യങ്ങളിലൂടെ ഞങ്ങൾ പഠിക്കുകയുണ്ടായി. സ്വർഗീയനായ ദൈവമേ, ഞങ്ങളെ അതിനുവേണ്ടി ഒരുക്കണമേ. ഞങ്ങളുടെ കുറവുകൾ ഞങ്ങൾക്ക് ബോധ്യപ്പെടുവാനും അതിൽ നിന്ന് പരിഹരിക്കപ്പെട്ട ജീവിതക്രമത്തിലൂടെ പ്രാവിനെ പോലെ വിശുദ്ധിയുള്ളവരായി ജീവിപ്പാൻ, അശുദ്ധി ഭക്ഷിക്കാത്തവരായിരിക്കാൻ ദൈവം ഞങ്ങളെ ഒരുക്കണമേ. സർവശക്തനായ ദൈവമേ, ഞങ്ങൾക്ക് തന്ന ആരോഗ്യത്തിനും ആയുസ്സിനും ഇത് കേൾക്കുവാനുള്ള സാവകാശത്തിനുമായിട്ട് അങ്ങേ സ്തുതിക്കുന്നു. ഞങ്ങളെക്കാൾ ഉപരി ഇതാഗ്രഹിച്ചിട്ടും വിവിധ കാര്യങ്ങൾ കൊണ്ട് ഇതിൽ സംബന്ധിക്കാൻ ഇടയാകാതെ പോയവരെയും ദൈവസന്നിധിയിൽ ഓർക്കുന്നു. വരുന്ന ആഴ്ചയിലും ഞങ്ങളെ ആരോഗ്യത്തോടെ കൂട്ടിച്ചേർക്കണമേ. ദൈവസന്നിധിയിൽ സംതൃപ്തിയുള്ളവരും നിറവുള്ളവരും ദൈവം നൽകുന്ന അനുഗ്രഹങ്ങളെ സന്തോഷത്തോടുകൂടി സ്തോത്രം ചെയ്യുന്നവരുമാക്കി ഞങ്ങളെ തീർക്കണമേ. സകല വിശുദ്ധന്മാരുടെയും മധ്യസ്ഥത ഞങ്ങൾക്ക് കൂട്ടാകണമേ. ചെറുതും വലുതുമായി ഇതിനോട് ബന്ധപ്പെടുന്നവരെയും സഹകരിക്കുന്നവരെയും വിവിധ കാര്യങ്ങൾ ഞങ്ങൾക്ക് വേണ്ടി ക്രമീകരിക്കുന്നവരെയും ദൈവം ആശീർവദിക്കണമേ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ തന്നെ ആമേൻ.
പിതാവായ ദൈവത്തിന്റെ സ്നേഹവും ഏകജാതനായ പുത്രന്റെ കൃപയും ആശ്വസിപ്പിക്കുന്ന അറുഹായുടെ സംബന്ധവും ആവാസവും ദൈവമേ, ഈ പ്രാർത്ഥനാ കൂട്ടായ്മയും വിവിധ ഭവനങ്ങളിലും സ്ഥലങ്ങളിലും വരുന്നുകൊണ്ട് സംബന്ധിച്ചിരിക്കുന്ന ഇതിന്റെ മക്കളെല്ലാവരോടുകൂടി, ഞങ്ങൾ പ്രത്യേകമായി പേരോർത്ത് പ്രാർത്ഥിച്ചിരിക്കുന്ന എല്ലാ രോഗികളോടുകൂടി, ഭവനങ്ങളിലും ആശുപത്രികളിലുമായി കഴിയുന്ന എല്ലാ രോഗികളോടും അവരുടെ സൗഖ്യത്തോടും ആശ്വാസത്തോടും കൂടി എല്ലാം ഇപ്പോഴും ഉണ്ടായിരിക്കും അറാകണമേ.
ഗീതമായ ശുശ്രൂഷ സംബന്ധിച്ച് എല്ലാവരുടെ നന്ദി പ്രത്യേകമായിട്ട് അറിയിക്കുന്നു. പ്രത്യേകിച്ച് നേതൃത്വം കൊടുക്കുന്ന അഭിനന്ദന മനസ്സിനുള്ള നന്ദി ഒരിക്കൽ കൂടി ഈ പ്രാർത്ഥനാ കൂട്ടായ്മയ്ക്ക് വേണ്ടി അറിയിക്കുന്നു. അതോടൊപ്പം തന്നെ വളരെ ശ്രേഷ്ഠമായ ഒരു ചിന്ത പകർന്ന് നമ്മളെ ധന്യമാക്കിയ പ്രിയപ്പെട്ട തോമസൻ റോബിനച്ചനുള്ള സ്നേഹവും നന്ദിയും ഒരിക്കൽ കൂടി അറിയിക്കുന്നു. തുടർന്നും അച്ഛന്റെ സാന്നിധ്യം ഒക്കെയും ഈ ശുശ്രൂഷയിലുണ്ടാകണമെന്ന് പ്രത്യേകമായിട്ട് സ്നേഹത്തോടെ ഓർപ്പിക്കുകയും ചെയ്യുന്നു. അരമനയിലെ സാന്നിധ്യം കൊണ്ട് നിറയ്ക്കുന്ന ഐസക് അച്ഛൻ, അതുപോലെ വിവിധ സ്ഥലങ്ങളിൽ ഇരുന്നുകൊണ്ട് ഈ ശുശ്രൂഷയിൽ സംബന്ധിക്കുന്ന എല്ലാ പരാതിയിലായ വൈദിക ശ്രേഷ്ഠയോടുള്ള സ്നേഹം അറിയിക്കുന്നു. അതോടൊപ്പം തന്നെ അരമനയിൽ കൂടിയിരിക്കുന്ന വിശ്വാസികൾ ഉൾപ്പെടെ ഇത് സംബന്ധിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെ വീണ്ടും ദൈവകരങ്ങൾ സമർപ്പിക്കുകയും പ്രത്യേകമായിട്ടുള്ള സ്നേഹം അറിയിക്കുന്നു. ഇത് ഇതിന്റെ സെക്രട്ടറി ആയിരിക്കുന്ന രാജൻ, ബൈബിൾ വായിച്ച ജോളി, അതുപോലെ തന്നെ ഇതിന്റെ അടുത്ത സ്റ്റേറ്റ് ചുമതലയുള്ള പ്രിയപ്പെട്ട മനോജ്, എല്ലാവരുടെ സ്നേഹം അറിയിക്കുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ.